അതിൽ പ്രിയം വയ്ക്കുക, അതിൽ നിന്ന് സൂക്ഷിക്കും. ജ്ഞാനം തന്നെ പ്രധാനം. ജ്ഞാനം സമ്പാദിക്കുക, നിന്റെ സകല സമ്പാദ്യത്താലും വിവേകം നേടുക, അതിനെ ഉയർത്തുക, അത് നിന്നെ ഉയർത്തും. അതിനെ ആയോജനം ചെയ്താൽ അത് നിന്നെയൊക്കെ മാനം വരുത്തും. അത് നിന്റെ തലയെ അവങ്കിൽ അലങ്കാരമാല അണിയിക്കും. അത് നിന്നെ ഒരു മഹത്വ കിരീടം ചൂടിക്കും. മകനെ കേട്ട് എന്റെ വചനങ്ങളെ കൈക്കൊള്ളുക, എന്നാൽ നിനക്ക് ദീർഘായുസ്സുണ്ടാകും. ജ്ഞാനത്തിന്റെ മാർഗം ഞാൻ നിന്നെ ഉപദേശിക്കുന്നു, നേരെയുള്ള പാതയിൽ ഞാൻ നിന്നെ നടത്തുന്നു. നടക്കുമ്പോൾ നിന്റെ കാലിലേക്ക് ഇടുക്കം വരികയില്ല, ഓടുമ്പോൾ നീ ഇടറുകയുമില്ല. പ്രബോധനം മുറുകെ പിടിക്കളയരുത്, അതിനെ കാത്തു കൊടുക്കാതെ നിന്റെ ജീവനല്ലോ. ദുഷ്ടന്മാരുടെ പാതയിൽ നീ ചെല്ലരുത്, ജ്ഞാനത്തിന്റെ വഴിയിൽ നടക്കുകയും അരുത്. അതിനോട് അകന്നു നിൽക്ക, അതിൽ നടക്കരുത്. അത് വിട്ടുമാറി കടന്നു പോകണം. അവർ ദോഷം ചെയ്തിട്ടല്ലാതെ ഉറങ്ങുകയില്ല, വല്ലവരെയും വീഴ്ചിട്ടല്ലാതെ അവർക്ക് ഉറക്കം വരികയില്ല. ദുഷ്ടതയുടെ ആഹാരം കൊണ്ട് അവർ ഉപജീവിക്കുന്നു, ബലാത്കാരത്തിന്റെ വീഞ്ഞ് അവർ പാനം ചെയ്യുന്നു. നീതിമാന്മാരുടെ പാതകൾ പ്രഭാതത്തിന്റെ വെളിച്ചം പോലെ, അത് നട്ടിട്ടോടെ അതിനൊന്നും ചോദിച്ചു വരുന്നു. ദുഷ്ടന്മാരുടെ വഴി അന്ധകാരം പോലെയാകുന്നു, ഏതെങ്കിലും തട്ട് വീഴുമെന്ന് അവർ അറിയുന്നില്ല. മകനെ, എന്റെ പഠനങ്ങൾക്ക് ശ്രദ്ധ നേടുക, എന്റെ മൊഴികൾക്ക് അതിന്റെ ചുരി വായിക്കാം. അവ നിന്റെ ദൃഷ്ടിയിൽ നിന്ന് മാറിപ്പോകരുത്, നിന്റെ ഹൃദയത്തിന്റെ നടുവിൽ അവയെ സൂക്ഷിച്ചു വയ്ക്കുക. കിട്ടുന്ന അവ ജീവനും അവരുടെ സർവ്വതയ്ക്കും സൗഖ്യമാകുന്നു. സകല ജാഗ്രതയോടുകൂടെയും നിന്റെ ഹൃദയത്തെ കാത്തുകൊണ്ടുക. ജീവന്റെ ഉത്ഭവം അവൽ അതിൽ നിന്നല്ലോ ആകുന്നത്. വായിന്റെ വക്രത നിന്നിൽ നിന്ന് നീക്കിക്കളുക, അതിരങ്ങളുടെ വികടം നിന്റെ നിന്ന് അകറ്റുക. നിന്റെ കണ്ണ് നേരെ നോക്കട്ടെ, നിന്റെ കണ്ണിന് ചുവയെ മുമ്പോട്ടും ഇരിക്കട്ടെ. നിന്റെ കാലുകളുടെ പാതയെ നിരപ്പാക്കുക, നിന്റെ വഴികളെല്ലാം സ്ഥിരമായിരിക്കട്ടെ. ഇടത്തോട്ടോ ഇടത്തോട്ടോ തിരിയരുത്, നിന്റെ കാലിനെ ദോഷം ഇട്ടതിൽ മാറാക്കുക. മകനെ, വകതിരിവിനെ കാത്തുകൊള്ളേണ്ടതിനും നിന്റെ അതിരങ്ങൾ വരിജ്ഞാനത്തെ പാലിക്കേണ്ടതിനും ജ്ഞാനത്തെ ശ്രദ്ധിച്ച് എന്റെ ബോധത്തിന് ചെവി ചായ്ക്കാം. പരസ്ത്രീയുടെ അതിരങ്ങളിൽ നിന്ന് തേൻ ഇറ്റിച്ചു വീഴുന്നു, അവളുടെ എണ്ണാക്ക് എണ്ണേക്കാൾ മൃദുവാകുന്നു. പിന്നത്തേതിലോ അവൾ കാഞ്ഞിരം പോലെ കഴിക്കും, ഇരുവായത്തിലെ വാൾ പോലെ മൂർച്ചയും ഉള്ളവൾ തന്നെ. അവളുടെ കാലുകൾ മരണത്തിലേക്ക് ഇറങ്ങി ചെല്ലുന്നു, അവളുടെ കാലുകൾ പാതാളത്തിലേക്ക് ഓടുന്നു. ജീവന്റെ മാർഗത്തിൽ അവൾ ചെല്ലാതെ വണ്ണം അവളുടെ പാതകൾ അസ്ഥിരമായിരിക്കുന്നു, അവൾ അറിയുന്നില്ല. ആകയാൽ മക്കളെ, എന്റെ മാത്ത് കേൾപ്പീൻ, എന്റെ വായിലെ മുള്ളിലെ വിട്ടു നടരുത്. നിന്റെ വലിയ അവളോട് അകറ്റുക, അവളുടെ വീടിന്റെ വാതിലൂടെ അടുക്കരുത്. നിന്റെ യൗവനശക്തി അന്യന്മാർക്കും നിന്റെ ആണ്ടുകൾ കൂറിനും കൊടുക്കരുത്. കണ്ടവർ നിന്റെ സമ്പത്ത് തിന്നുകളയരുത്. നിന്റെ പ്രയത്നങ്ങളും എല്ലാവരുടെയും വീട്ടിലായി പോകരുത്. നിന്റെ മാംസവും ദേഹവും സ്ത്രയിച്ചിട്ട് നീ ഒടുവിൽ നിലനിർത്തിട്ടുണ്ട്, അയ്യോ ഞാൻ പ്രബോധനം വെറുക്കുകയും എന്റെ ഹൃദയം ശാസ്ത്രം വിധിക്കുകയും ചെയ്തല്ലോ. എന്റെ ഉപദേശന്മാരുടെ വാക്ക് ഞാൻ അനുസരിച്ചില്ല, എന്നെ പ്രബോധിപ്പിച്ചവർക്ക് ഞാൻ ചെവി കൊടുത്തില്ല. സംഘത്തിന്റെയും മദ്യം ഞാൻ ഏകദേശം സകല ദോഷത്തിലും അകപ്പെട്ടു പോയല്ലോ. ഇന്നിങ്ങനെ പറവാൻ സമ്മതി വരരുത്. നിന്റെ സ്വന്തം ജലാശയത്തിന്റെ കണ്ണീരും തുമ്പുകിണറ്റിൽ നിന്ന് ഒഴുകുന്ന വെള്ളവും കുടിക്കാം. നിന്റെ ഉറവുകൾ വെളിയിലേക്കും നിന്റെ നീരൊഴുക്ക് രീതിയിലേക്കും ഒഴുകി പോകണമെന്ന്. അവ നിന്നുക്കും ഇന്ത്യന്മാർക്കും കൂടെ അല്ല, നിനക്ക് മാത്രമേ ഇരിക്കാവൂ. നിന്റെ ഉറവ് അനുകരിക്കപ്പെട്ടിരിക്കട്ടെ. നിന്റെ യൗവനത്തിലെ ഭാര്യയിൽ സന്തോഷിച്ചു കൊള്ളാം. കൗതുകമുള്ള പേടമാനും മനോഹരമായ ഇളമാൻ പേടയും പോലെ എല്ലാ കാലത്തും നിന്നെ ജനിപ്പിക്കട്ടെ. അവളുടെ പ്രേമത്തായും മത്തനായിരിക്കാം. മകനെ, നീ പരസ്ത്രീയെ കണ്ട് ഭ്രമിക്കുന്നതും അന്യസ്ത്രീയുടെ മാരടം തഴുകുന്നതും എന്ത്? മനുഷ്യന്റെ ദൃഷ്ടിയിലിരിക്കുന്നു, നിന്റെ കണ്ടപ്പൂക്കയും അവൻ തൂക്കി നോക്കുന്നു. ദുഷ്ടന്റെ അഴിച്ചങ്ങൾ അവനെ പിടിക്കും, തന്റെ പാപാഭാഷങ്ങളാൽ അവൻ പിടിപെടും. പ്രബോധനം കേൾക്കുന്നതിനാൽ അവൻ മരിക്കും, മഹാഘോഷത്താൽ അവൻ മരിഞ്ഞെത്തി പോവും.
ഒന്നും മിണ്ടായിരിക്കാവോ?
നിങ്ങൾ മ്യൂട്ട് ചെയ്തിട്ടിരിക്കുക, ദയവ് ചെയ്ത് അന്യോന്യം സംസാരിക്കുന്നത് ഇതിന് വായന നമ്മുടെ പ്രേറിന് ശേഷം. ചാപ്റ്റർ 1 യേശു ക്രിസ്തുവിന്റെ വെളിപാട് വേഗത്തിൽ സംഭവിക്കാനുള്ള ഇന്ന് ദാസന്മാരെ കാണിച്ചതിനെ ദൈവം അത് അവർക്ക് കൊടുത്തു. അവൻ അത് തന്റെ ദൂതൻ
മുഖാന്തരം
തന്റെ ദാസനായ യോഹന്നാനെ യോഹന്നാന് അവൻ ദൈവത്തിന്റെ വചനവും യേശു ക്രിസ്തുവിന്റെ സാക്ഷ്യവുമായി താൻ കണ്ടതൊക്കെയും സാക്ഷീകരിച്ചു. ഈ പ്രവചനത്തിന്റെ വാക്കുകളെ വായിച്ച് കേൾപ്പിക്കുന്നവനും കേൾക്കുന്നവരും അതിൽ എഴുതി വെച്ചിരിക്കുന്ന പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ. നമ്മെ അടുത്തിരിക്കുന്നു യോഹന്നാൻ ആസയിലെ ഏഴ് സഭകൾക്ക് എഴുതുന്നത് ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായവെങ്കിൽ നിന്നും അവന്റെ സിംഹാസനത്തിന് മുമ്പുള്ള ഏഴ് ആത്മാക്കളുടെ പക്കൽ നിന്നും വിശ്വസ സാക്ഷിയും മരിച്ചവരിൽ ആദ്യജാതനും പൂരാജാക്കന്മാർക്ക് അധിപതിയുമായ യേശു ക്രിസ്തുവിങ്കിൽ നിന്നും നിങ്ങൾക്ക് എത്രയും സമാധാനം ഉണ്ടാകട്ടെ. നമ്മെ സ്നേഹിക്കുന്നവനും നമ്മുടെ പാപം പോക്കി നമ്മെ തന്റെ ഇഷ്ടത്താൽ വിടുവിച്ച് തന്റെ പിതാവായ ദൈവത്തിനും നിന്ന് രാജ്യവും പുരോഹിതന്മാരും ആക്കി തീർത്തവനുമായതിന് എന്നേക്കും മഹത്വവും ബലവും ആമേൻ. ഇത് അവൻ മേഘാരൂഢനായി വരുന്നു. ഏത് കണ്ണും അവനെ കുത്തി തുളച്ചവരും അവനെ കാണും. ഭൂമിയിലെ ഗോത്രങ്ങളൊക്കെയും അവനെ ചൊല്ലി വിലപിക്കും. ആമേൻ. ഞാൻ അൽഫയും ഒമേഗയും ആകുന്നുവെന്ന് ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി സർവശക്തിയുടെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. നിങ്ങളുടെ സഹോദരനും യേശുവിന്റെ കഷ്ടതയിലും രാജ്യത്തിലും സഹിഷ്ണുതയിലും കൂട്ടാളിയുമായ യോഹന്നാൻ എന്ന് ഞാൻ ദൈവവചനവും യേശുവിന്റെ സാക്ഷ്യവും നിമിത്തം പത്രോസ് എന്ന ദ്വീപിലായിരുന്നു. പത്മോസ് എന്ന ദ്വീപിലായിരുന്നു. കർത്തൃദിവസത്തിൽ ഞാൻ ആത്മവിവശനായി നീ കാണുന്നത് ഒരു പുസ്തകത്തിൽ എഴുതി എഫേസോസ്, മുർന, പെർഗമോസ്, ഉദയതര, സർദീസ്, ഫിലാഡൽഫിയ, ലബോദിക്കിയ എന്ന ഏഴ് സഭകൾക്കും അയക്കുക. എന്നിങ്ങനെ കാവ്യത്തിനകത്ത ഒരു മഹാനാഥം എന്റെ പുറകിൽ കേട്ടു. എന്നോട് സംസാരിച്ച നാഥം എന്താണെന്ന് കാണാൻ ഞാൻ തിരിഞ്ഞു. തിരിഞ്ഞപ്പോൾ ഏഴ് പൊന്നിലവിളക്കിനെയും നിലവിളക്കുകളുടെ നടുവിൽ നിലയം കിട്ടരിച്ച് മാർക്ക് പൊൻകച്ച കെട്ടിയവനായി മനുഷ്യപുത്രനോട് സദൃശനായവനെയും കണ്ടു. അവന്റെ തലയും തലമുടിയും വെളുത്ത പനി പോലെ ഇമത്തോളം വെള്ളയും കണ്ണ് അഗ്നിജ്വാലയ്ക്ക് ഒത്തതും കാൽ ഉലയിൽ ചുട്ടുപഴിപ്പിച്ച വെള്ളോടിന് സദൃശവും അവന്റെ ശബ്ദം പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയും ആയിരുന്നു. അവന്റെ വലങ്കയിൽ ഏഴ് നക്ഷത്രമുണ്ട്. അവന്റെ വായിൽ നിന്ന് മൂർച്ചയേറിയ ഇരുവായി തലയുള്ള വാൾ പുറപ്പെടുന്നു. അവന്റെ മുഖം സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്നത് പോലെ ആയിരുന്നു. അവനെ കണ്ടിട്ട് എന്നെ മരിച്ചവനെ പോലെ അവന്റെ കാൽക്ക് വീണു. അവൻ വലങ്കൈ എന്റെ മേൽ വെച്ച് ഭയപ്പെടേണ്ട, ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനും ആകുന്നു. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശമുണ്ട്. നീ കണ്ടതും ഇപ്പോൾ ഉള്ളതും ഇനി സംഭവിക്കാനിരിക്കുന്നതും എന്റെ വലങ്കയിൽ കണ്ട ഏഴ് നക്ഷത്രത്തിന്റെ മർമ്മവും എഴുതുക. ഏഴ് നക്ഷത്രം ഏഴ് സഭകളുടെ ദൂതന്മാരാകുന്നു. ഏഴ് നിലവിളക്ക് ഏഴ് സഭകളാകുന്നു എന്ന് കൽപ്പിച്ചു. ചാപ്റ്റർ 2 എഫേസോസിലെ സഭയുടെ ദൂതന് എഴുതുക. ഏഴ് നക്ഷത്രം വലങ്കയിൽ പിടിച്ചും കൊണ്ട് ഏഴ് പൊന്നിലവിളക്കുകളുടെ നടുവിൽ നടക്കുന്നവൻ അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ പ്രവൃത്തിയും പ്രയത്നവും സഹിഷ്ണുതയും കൊള്ളരുതാത്തവരെ നിനക്ക് അസഹിച്ചുകൂടാത്തവരും. അപ്പോസ്തലന്മാരായിപ്പോയിരിക്കെ തങ്ങൾ അപ്പോസ്തലന്മാർ എന്ന് പറയുന്നവരെ നീ പരീക്ഷിച്ചു കള്ളന്മാർ എന്ന് കണ്ടതും നിനക്ക് സഹിഷ്ണുതയുള്ളതും എന്റെ നാമത്തിൽ നിന്ന് നീ സഹിച്ചതും തളർന്നു പോകാത്തതും ഞാൻ അറിയുന്നു. എങ്കിലും നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്ന ഒരു കുറ്റം നിന്നെ കുറിച്ച് പറവാനുണ്ട്. നീ എങ്കിൽ നിന്ന് വീണിരിക്കുന്നുവെന്ന് ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്ന് ഓർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. അല്ലാഞ്ഞാൽ ഞാൻ വരികയും നീ മാനസാന്തരപ്പെടാഞ്ഞാൽ നിന്റെ നിലവിളക്ക് അതിൽ നിലയിൽ നിന്ന് നീക്കുകയും ചെയ്യും. എങ്കിലും നിക്കോലാവിയരുടെ നടപ്പ് നീ പകിക്കുന്നു എന്നൊരു നന്മ നിനക്കുണ്ട്. അത് ഞാനും പകിക്കുന്നു. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവനെ ഞാൻ ദൈവത്തിന്റെ പരദേശത്തിലുള്ള ജീവവൃക്ഷത്തിന്റെ ഫലം തിന്നാൻ കൊടുക്കും. മുർന്നയിലെ സഭയുടെ ദൂതൻ എഴുതുക. മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിക്കുകയും ചെയ്യുക. ആദ്യനും അന്ത്യനുമായവൻ അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ കഷ്ടതയും ദാരിദ്ര്യവും നീ ധനവാനാകുന്നു താനും. തങ്ങൾ യഹൂദരെന്ന് പറയുന്നെങ്കിലും യഹൂദരല്ല, സാത്താന്റെ പള്ളിക്കാരായവരുടെ ദൂഷണവും അറിയുന്നു. നീ സഹിപ്പാനുള്ള പേടിക്കണ്ട. നിങ്ങളെ പരീക്ഷിക്കേണ്ടതിന് പിശാച് നിങ്ങളിൽ ചിലരെ തടവിലാക്കുവാൻ പോകുന്നു. 10 ദിവസം നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാകും. മരണപര്യന്തം വിശ്വസനായിരിക്ക. എന്നാൽ ഞാൻ ജീവകിരീടം നിനക്ക് തരും. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ശരിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവന് 2 മരണത്തിൽ ദോഷം വരികയില്ല. ബെർഗമോസിലെ സഭയുടെ ദൂതൻ എഴുതുക, മൂർച്ചയേറിയ ഇരുവായത്തിലെ പോലുള്ളവൻ എഴുതി അരുളി ചെയ്യുന്നത്, നീ എവിടെ പാർക്കുന്നു എന്നും അത് സാത്താന്റെ സിംഹാസനം ഉള്ളിടമെന്നും ഞാൻ അറിയുന്നു. നീ എന്റെ നാമം മുറുകെ പിടിച്ചിരിക്കുന്നു. നിങ്ങളുടെ ഇടയിൽ സാത്താൻ പാർക്കുന്നിടത്ത് തന്നെ എന്റെ സാക്ഷ്യം വിശ്വസനുമായ അഗ്നിപ്പാസിനെ കൊന്ന കാലത്തുപോലും നീ എങ്കിലുള്ള വിശ്വാസം നിഷേധിച്ചില്ല. എങ്കിലും നിന്നെ കുറിച്ച് കുറഞ്ഞൊരു കുറ്റം പറയാനുണ്ട്. ഇസ്രായേൽ മക്കൾ വിഗ്രഹാർത്ഥം തിന്നേണ്ടതിനും ദുർനടപ്പാചരിക്കേണ്ടതിനും അവരുടെ മുമ്പിൽ ഇടർച്ച വയ്പാൻ ബാലാക്കിന് ഉപദേശിച്ചു കൊടുത്ത ബിലയാമിന്റെ ഉപദേശം പിടിച്ചിരിക്കുന്നവർ അവിടെ നിനക്കുണ്ട്. അവണ്ണം നിക്കോലാവിയുടെ ഉപദേശം കൈക്കൊള്ളുന്നവർ നിനക്കും ഉണ്ട്. ആകയാൽ മാനസാന്തരപ്പെടുക. അല്ലാഞ്ഞാൽ ഞാൻ വേഗത്തിൽ വന്ന് എന്റെ വായിലെ വാളുകൊണ്ട് അവരോട് പോരാടും. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ശരിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവനെ ഞാൻ മറഞ്ഞിരിക്കുന്ന മന്ന കൊടുക്കും. ഞാൻ അവന് വെള്ളം കല്ലും ലഭിക്കുന്നവനല്ലാതെ ആരും അറിയാത്തതും ആ കല്ലിന്മേൽ എഴുതിയിരിക്കുന്നതുമായ പുതിയ പേരും കൊടുക്കും. പ്രിയതയിലെ സഭയുടെ ദൂതൻ എഴുതുക, അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണും വെള്ളോട്ടിന് സദൃശമായ കാലുമുള്ള ദൈവപുത്രൻ അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ പ്രവൃത്തിയും നിന്റെ സ്നേഹം വിശ്വാസം ശുശ്രൂഷ സഹിഷ്ണുത എന്നിവയും നിന്റെ ഉടലത്തെ പ്രവൃത്തി ആദ്യത്തേതിലും ഏറെയെന്നും അറിയുന്നു. എങ്കിലും താൻ പ്രവാചകി എന്ന് പറഞ്ഞ് തുറന്നിടപ്പ് ആചരിപ്പാനും വിഗ്രഹാർത്ഥം തിന്നാനും എന്റെ ദാസന്മാരെ ഉപദേശിക്കുകയും തിരിച്ചറിയുകയും ചെയ്യുന്ന ഈ സഭയിൽ എന്ന സ്ത്രീയെ നീ അനുവദിക്കുന്നു എന്നൊരു കുറ്റം നിന്നെ കുറിച്ച് പറയാനുണ്ട്. ഞാൻ അവൾക്ക് മാനസാന്തരപ്പെടുവാൻ സമയം കൊടുത്തിട്ടും ദുർനടപ്പ് വിട്ട് മാനസാന്തരപ്പെടുവാൻ അവൾക്ക് മനസ്സില്ല. ഞാൻ അവളെ കിടപ്പിലും അവളുമായി വ്യവചാരിക്കുന്നവരെ അവളുടെ നടപ്പ് വിട്ട് മാനസാന്തരപ്പെടാതിരുന്നാൽ വലിയ കഷ്ടതയിലും ആക്കി കളയും. അവളുടെ മക്കളെയും ഞാൻ കൃത്യന്നു കളയും. ഞാൻ ഉൾപ്പുകളെയും ഹൃദയങ്ങളെയും ആരായിരുന്നുവെന്ന് സകല സഭകളും അറിയും. നിങ്ങളുടെ പ്രവർത്തിക്ക് തക്കുന്നു ഞാൻ നിങ്ങൾക്ക് ഏവർക്കും പകരം ചെയ്യും. എന്നാൽ ഈ ഉപദേശം കൈക്കൊള്ളുന്നവരെ കൈക്കൊള്ളാതെയും അവർ പറയും പോലെ സാത്താന്റെ ആഴങ്ങൾ അറിഞ്ഞിട്ടില്ലാതെയും സുതൈരയിലെ ശേഷം പേരുടെ വേറൊരു ഭാരം ഞാൻ നിങ്ങളുടെ മേൽ ചമത്തുന്നില്ല. എങ്കിലും നിങ്ങൾക്കുള്ളത് ഞാൻ വരും വരെ പിടിച്ചുകൊള്ളുവീനെന്ന് ഞാൻ കൽപ്പിക്കുന്നു. ജയിക്കുകയും ഞാൻ കൽപ്പിച്ച പ്രവൃത്തിയിലെ അവസാനത്തോളം അനുഷ്ഠിക്കുകയും ചെയ്യുന്നവന് എന്റെ പിതാവ് എനിക്ക് തന്നതുപോലെ ഞാൻ ജാതികളുടെ മേൽ അധികാരം കൊടുക്കും. അവൻ ഇരുമ്പ് കോൽ കൊണ്ട് അവരെ മേയ്ക്കും. അവർ കുശവന്റെ പാത്രങ്ങൾ പോലെ മുറങ്ങിപ്പോകും. ഞാൻ അവന് ഉദയ നക്ഷത്രവും കൊടുക്കും. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ശരിയുള്ളവൻ കേൾക്കട്ടെ. ചാപ്റ്റർ 3. സർദീസിലെ സഭയുടെ നൂടിന് എഴുതുക, ദൈവത്തിന്റെ ഏത് ആത്മാവും ഏത് നക്ഷത്രവും ഉള്ളവൻ അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ജീവനുള്ളവൻ എന്ന് നിനക്ക് പേരുണ്ട് എങ്കിലും നീ മരിച്ചവനാകുന്നു. ഉണർന്നു കൊൽക, ചാവാറായി ശേഷിപ്പുകളെ ശക്തീകരിക്കാം. ഞാൻ നിന്റെ പ്രവൃത്തി എന്റെ ദൈവത്തിന്റെ സന്ധിയിൽ പൂർണ്ണതയുള്ളതായി കണ്ടില്ല. ആകയാൽ നീ പ്രാപിക്കുകയും കേൾക്കുകയും ചെയ്തത് എങ്ങനെയെന്ന് ഓർത്ത് അത് കാത്തുകൊള്ളുകയും മാനസാന്തരപ്പെടുകയും ചെയ്യുക. നീ ഉണരാതിരുന്നാൽ ഞാൻ കള്ളനെ പോലെ വരും. ഏത് നാഴികയ്ക്ക് നിന്റെ മേൽ വരുമെന്ന് നീ അറിയുന്നില്ല. എങ്കിലും ഉടുപ്പ് മലിനമാകാത്ത കുറെ പേർ സർദീസിൽ നിനക്കുണ്ട്. അവർ യോഗ്യന്മാരാകിയാൽ വെള്ള ധരിച്ചുകൊണ്ട് എന്നോട് കൂടെ നടക്കും. ജയിക്കുന്നവൻ വെള്ളയുടുപ്പ് ധരിക്കും. അവന്റെ പേര് ഞാൻ ജീവപുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയാതെ എന്റെ പിതാവിന്റെ സന്നിധിയിലും അവന്റെ ദൂതന്മാരുടെ മുമ്പിലും അവന്റെ പേര് ഏറ്റു പറയും. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ശരിക്കുള്ളതെന്ന് കേൾക്കട്ടെ. ഫിലദൽഫിയയിലെ സഭയുടെ ദൂതൻ എഴുതുക, വിശുദ്ധനും സത്യപാലനും ദാവീദിന്റെ താക്കോലുള്ളവനുമായി ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്നതിന് അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ഇതാ ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു, അത് ആർക്കും അടച്ചുകൂടാ. നിനക്ക് അല്പമേ ശക്തിയുള്ളൂ എങ്കിലും നീ എന്റെ വചനം കാത്ത് എന്റെ നാമം നിഷേധിച്ചിട്ടില്ല. യഹൂദരെന്ന് കളവായി പറയുന്ന ചിലരെ ഞാൻ സാത്താന്റെ പള്ളിയിൽ നിന്നും വരുത്തും. അവർ നിന്റെ കാൽക്കൽ വന്ന് നമസ്കരിപ്പാനും ഞാൻ നിന്നെ സ്നേഹിച്ചു എന്ന് അറിയാനും സംഗതി വരുത്തും. സഹിഷ്ണുതയെ കുറിച്ച് എന്റെ പറഞ്ഞു നീ കാത്തുകൊണ്ടിരുന്നതിനാൽ ഭൂമിയിൽ വസിക്കുന്നവരെ പരീക്ഷിക്കേണ്ടതിന് ഭൂതലത്തിൽ ഇന്നും വരുവാനുള്ള പരീക്ഷാ കാലത്ത് ഞാനും നിന്നെ കാക്കും. ഞാൻ വേഗം വരുന്നു. നിന്റെ കിരീടം ആരും എടുക്കാതിരിപ്പാൻ എന്തൊക്കെയാണോ നിനക്കുള്ളത് പിടിച്ചു കൊടുക. ജയിക്കുന്നതിനെ ഞാൻ എന്റെ ദൈവത്തിന്റെ ആലയത്തിൽ ഒരു തൂണാക്കും. അവൻ ഒരിക്കലും അവിടെ നിന്ന് പോവുകയില്ല. എന്റെ ദൈവത്തിന്റെ നാമവും എന്റെ ദൈവത്തിന്റെ പക്കൽ നിന്ന് സ്വർഗത്തിൽ നിന്ന് തന്നെ ഇറങ്ങുന്ന പുതിയ യെരുശലേം എന്ന എന്റെ ദൈവത്തിൻ നഗരത്തിന്റെ നാമവും എന്റെ പുതിയ നാമവും ഞാൻ അവന്റെ മേൽ എഴുതും. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ലവദക്കിയയിലെ ദൂതന്റെ സഭയുടെ ദൂതൻ എഴുതുക, വിശ്വസ്തനും സത്യവാനുമായ സാക്ഷിയായി ദൈവസൃഷ്ടിയുടെ ആരംഭമായ ആമേൻ എന്നുള്ളവൻ അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. നീ ഉഷ്ണവാനുമല്ല ശീതവാനുമല്ല. ശീതവാനോ ഉഷ്ണവാനോ ആയിരുന്നു എങ്കിൽ കൊള്ളായിരുന്നു. ഇങ്ങനെ ശീതവാനുമല്ല ഉഷ്ണവാനും അല്ല ശീതോഷ്ണവാൻ ആകയാൽ തന്നെ നിന്നെ എന്റെ വായിൽ നിന്ന് ഉമിണ്ണുകളെ. ഞാൻ ധനവാൻ സമ്പന്നനായിരിക്കുന്നു. എനിക്ക് ഒന്നിനും മുട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നീ നിർഭാഗ്യനും അരിഷ്ടനും ദരിദ്രനും കുരുടനും നഗ്നനും എന്ന് അറിയാതിരിക്കിയാൽ നീ സമ്പന്നനാകേണ്ടതിന് തീയിൽ ഊതിക്കഴിച്ച പൊന്നും നിന്റെ നഗ്നങ്ങളുടെ ലജ്ജ വെളിപ്പെടുവാണ്ടക്കൊണ്ണം ധരിക്കേണ്ടതിന് വെള്ളയുടുപ്പ് നിനക്ക് കാഴ്ച ലഭിക്കേണ്ടതിന് കണ്ണിൽ എഴുതുവാൻ ലേപവും എന്നോട് വിലയ്ക്ക് വാങ്ങുവാൻ ഞാൻ നിന്നോട് ബുദ്ധി പറയുന്നു. എനിക്ക് പ്രിയമുള്ളവരെയൊക്കെയും ഞാൻ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു. ആകയാൽ നീ ജാഗ്രതയുള്ളവനായിരിക്കുക, മനസാന്തരപ്പെടുക. ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവന്റെ അടുക്കച്ച് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. ജയിക്കുന്നവനെ ഞാൻ എന്നോടുകൂടെ എന്റെ സിംഹാസനത്തിൽ ഇരിക്കാൻ വരം നൽകും. ഞാനും ജയിച്ച് എന്റെ പിതാവിനോടുകൂടെ അവന്റെ സിംഹാസനത്തിൽ ഇരുന്നതുപോലെ തന്നെ. ആത്മാവ് സഭയോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ചാപ്റ്റർ 4. അനന്തരം സ്വർഗത്തിന്റെ ഒരു വാതിൽ തുറന്നിരിക്കുന്നു ഞാൻ കണ്ടു. കാകൾനാഥം പോലെ എന്നോട് സംസാരിച്ച് കേട്ട ആദ്യത്തെ ശബ്ദം എന്നോട് ഇവിടെ കയറി വരിക, മേലാൽ സംഭവിക്കാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരും എന്ന് കൽപ്പിച്ചു. ഉടനെ ഞാൻ ആത്മവിവേശനായി സ്വർഗത്തിൽ ഒരു സിംഹാസനം വെച്ചിരിക്കുന്നതും സിംഹാസനത്തിൽ ഒരു നിരിക്കുന്നതും കണ്ടു. ഇരിക്കുന്നവൻ കാഴ്ചക്ക് സൂര്യകാന്തത്തോടും പത്മരാഗത്തോടും സദൃശ്യൻ. സിംഹാസനത്തിന് ചുറ്റും കാഴ്ചക്ക് മരതകത്തോടും സദൃശ്യമായ ഒരു പച്ചവില്ല. സിംഹാസനത്തിന്റെ ചുറ്റിൽ 24 സിംഹാസനം. വെള്ളയുടുപ്പ് ധരിച്ചുകൊണ്ട് സിംഹാസനങ്ങളിൽ ഇരിക്കുന്ന 24 മൂപ്പന്മാർ. അവരുടെ തലയിൽ പൊൻ കിരീടം. സിംഹാസനത്തിൽ നിന്ന് മിന്നലും നാദവും ഇടിമുഴക്കവും പുറപ്പെടുന്നു. ദൈവത്തിന്റെ 7 ആത്മാക്കളായ 7 ദീപങ്ങൾ സിംഹാസനത്തിന്റെ മുമ്പിൽ ജ്വലിച്ചുകൊണ്ടിരിക്കുന്നു. സിംഹാസനത്തിന്റെ മുമ്പിൽ പളിഞ്ഞിന്നത്ത കണ്ണാടിക്കടൽ. സിംഹാസനത്തിന്റെ നടുവിലും സിംഹാസനത്തിന്റെ ചുറ്റിലും 4 ജീവികൾ. അവയ്ക്ക് മുൻപുറവും പിന്തുറവും കണ്ണു നിറഞ്ഞിരിക്കുന്നു. 1 ജീവി സിംഹത്തിന് സദൃശ്യം. 2 ജീവി കാളയ്ക്ക് സദൃശ്യം. 3 ജീവി മനുഷ്യനെ പോലെ മുഖമുള്ളത്. 4 ജീവി പറക്കുന്ന കഴിവിന് സദൃശ്യം. 4 ജീവികളും ഓരോന്നിന് ആധാർ ചിതറുള്ളതായി ചുറ്റിലും അകത്തും കണ്ണു നിറഞ്ഞിരിക്കുന്നു. ഇരിക്കുന്നതിനും ഇരുന്നതിനും വരുന്നതിനുമായി സർവശക്തിയുള്ള കർത്താവായ ദൈവം പരിശുദ്ധൻ 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 എന്ന് അവർ രാപ്പുകൾ വിശ്രമം കൂടാതെ നിറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്നേക്കും ജീവിച്ചിരിക്കുന്നവനായി സിംഹാസനത്തിൽ ഇരിക്കുന്നവന് ആ ജീവികൾ മഹത്വവും ബഹുമാനവും സ്തോത്രവും കൊടുക്കുമ്പോഴൊക്കെയും 24 മൂപ്പന്മാരും സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ മുമ്പിൽ വീണു. എന്നേക്കും ജീവിച്ചിരിക്കുന്നവനെ നമസ്കരിച്ചു. കർത്താവേ, നീ സർവവും സൃഷ്ടിച്ചവനും എല്ലാം നിന്റെ ഇഷ്ടം ഏതുവാൽ ഉണ്ടായതും സൃഷ്ടിക്കപ്പെട്ടതും ആകയാൽ മഹത്വവും ബഹുമാനവും ശക്തിയും കൈക്കൊള്ളാൻ യോഗ്യൻ എന്ന് പറഞ്ഞുകൊണ്ട് തങ്ങളുടെ കിരീടങ്ങളെ സിംഹാസനത്തിന് മുമ്പിൽ ഇടും. ബാറക്കുമോർ. ദൈവമേ, എന്റെ പ്രാർത്ഥന ശ്രദ്ധിക്കണമേ. എന്റെ ആളിനൊക്കെ മറന്നിരിക്കരുതേ. എനിക്ക് ജീവിതം എത്ര നടലണമേ. ശത്രുവിന്റെ ആരോപണ നിമിത്തവും ദുഷ്ടന്റെ പീഡ നിമിത്തവും ഞാൻ എന്റെ സങ്കടത്തിൽ പൊറിയില്ലാതെ ഞരങ്ങുന്നു. അവർ എന്റെ മേൽ നീതിയായി ചുമത്തുന്നു. കോപത്തോടെ എന്നെ ഉപദ്രവിക്കുന്നു. എന്റെ ഹൃദയം എന്റെ ഉള്ളിൽ വേദനപ്പെട്ടിരിക്കുന്നു. മരണഭീതിയും എന്റെ മേൽ വീണിരിക്കുന്നു. ഭയവും വിറയലും എന്നെ പിടിച്ചിരിക്കുന്നു. പരിഭ്രമം എന്നെ മൂടിയിരിക്കുന്നു. പ്രാവിനുള്ളതുപോലെ എനിക്ക് ചെറുതുണ്ടായിരുന്നുവെങ്കിൽ എന്നാൽ ഞാൻ പറന്നുപോയി വിശ്രമിക്കുമായിരുന്നുവെന്ന് ഞാൻ പറഞ്ഞു. അവയെ ഞാൻ ദൂരത്ത് സഞ്ചരിച്ച് മരുഭൂമിയിൽ പാർക്കുമായിരുന്നു. കൊടുങ്കാറ്റിൽ നിന്നും പെരുങ്കാറ്റിൽ നിന്നും ബന്ധപ്പെട്ട ഞാൻ സാങ്കേതത്തിലേക്ക് ഓടിപ്പോകുമായിരുന്നു. കർത്താവെ, സമൂഹത്തിലൂടെ നാവുകളെ ചീഞ്ചിക്കളയണമേ. ഞാൻ നഗരത്തിൽ അതിക്രമവും കലഹവും കണ്ടിരിക്കുന്നു. രാവും പകലും അവർ അതിന്റെ മതിലുകളിൽ നിന്ന് ചിക്കിച്ചിരിക്കുന്നു. നീതികേടും കഷ്ടവും അതിന്റെ അകത്തുണ്ട്, ദുഷ്ടത അതിന്റെ നടുവിലുണ്ട്. ചതിയും വഞ്ചനയും അതിന്റെ വീതികളെ വിട്ടുമാറുന്നതുമില്ല. എന്നെ നിന്നിട്ട് ശത്രുവല്ല അങ്ങനെയെങ്കിൽ ഞാൻ സഹിക്കുമായിരുന്നു. എന്റെ നേരെ പമ്പു പറഞ്ഞത് എന്നെ പകിക്കുന്നവനല്ല, അങ്ങനെയെങ്കിൽ ഞാൻ മറഞ്ഞുകൊള്ളുമായിരുന്നു. നീയോ എന്നോട് സദൃശനായ മനുഷ്യനും എന്റെ സഖിയും എന്റെ പ്രാണ സ്നേഹിതനുമായിരുന്നു. നാം തമ്മിൽ മധുരസമ്പർക്കം ചെയ്ത് പുരുഷാരവുമായി ദേവാലയത്തിലേക്ക് പോയല്ലോ. മരണം പെട്ടെന്നവരെ പിടിക്കട്ടെ, അവർ ജീവനോടെ പാതാളത്തിലേക്ക് ഇറങ്ങട്ടെ. ദുഷ്ടത അവരുടെ പാസ്പരത്തും അവരുടെ ഉള്ളിലും ഉണ്ട്. ഞാനോ ദൈവത്തെ വിളിച്ചപേക്ഷിക്കും. യഹോവ എന്നെ രക്ഷിക്കും. ഞാൻ വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും സങ്കടം ബോധിപ്പിച്ച് കരയും. അവൻ എന്റെ പ്രാർത്ഥന കേൾക്കും. എന്നോട് കയർത്ത് നിന്നവർ അനേകരായിരിക്കെ ആരും എന്നോട് അടുക്കാതെ വന്നും അവൻ എന്റെ പ്രാണനെ വീണ്ടെടുത്ത് സമാധാനത്തിലാക്കി. ദൈവം കേട്ടുവർക്ക് ഉത്തരമറിയും. പുരാതനമേ സിംഹാസനസ്ഥനായവൻ തന്നെ. അവർക്ക് മാനസാന്തരമില്ല, അവർ ദൈവത്തെ ഭയപ്പെടുന്നതുമില്ല. തന്നോട് സമാധാനമായിരിക്കുന്നവരെ കയ്യേറ്റം ചെയ്തു. തന്റെ സഖ്യദേവൻ ലംഘിച്ചിരിക്കുന്നു. അവന്റെ വായ് വെണ്ണ പോലെ മൃദുവായത്. ഹൃദയത്തിലോ യുദ്ധം അത്രേ. അവന്റെ വാക്കുകൾ എണ്ണയേക്കാൾ മയമുള്ളവ. എങ്കിലോ ഊരിയ വാളുകളായിരുന്നു. നിന്റെ ഭാരം യഹോവയുടെമേൽ വെച്ചു കൊള്ളുക, അവൻ നിന്നെ പുലർത്തും. നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവൻ ഒരു നാളും സമ്മതിക്കയില്ല. ദൈവമേ, നീ അവരെ നാശത്തിന്റെ കുഴിയിലേക്ക് ഇറക്കും. രക്തപ്രിയവും മനുഷ്യനെയും ഉള്ളവർ ആയുസിന്റെ പകുതിയോളം ജീവിക്കയില്ല. അവനോ നിന്നിൽ ആശ്രയിക്കും. Psalm 56. ദൈവമേ, എന്നോട് കൃപയുണ്ടാകണമേ. മനുഷ്യർ എന്നെ വിഴുങ്ങുവാൻ പോകുന്നു. അവർ ഇടപെടാതെ പൊരുതന്നെ ഞെരുക്കുന്നു. എന്റെ ശത്രുക്കൾ ഇടപെടാതെ എന്നെ വിഴുങ്ങുവാൻ ഭാവിക്കുന്നു. ഗർവത്തോടെ എന്നോട് പൊരുതുന്നവർ അനേകരല്ലോ. ഞാൻ ഭയപ്പെടുന്ന നാളിൽ നിന്നിൽ ആശ്രയിക്കും. ഞാൻ ദൈവത്തിൽ അവന്റെ വചനത്തെ പുകഴും. ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു, ഞാൻ ഭയപ്പെടുകയില്ല. ജഡത്തിന് എന്നോട് എന്ത് ചെയ്യാൻ കഴിയും? ഇടപെടാതെ അവരുടെ വാക്കുകളെ കൂട്ടിക്കളയുന്നു. അവരുടെ വിചാരങ്ങളൊക്കെ ഇവന് നേരെ തിന്മയ്ക്കായി തോന്നുന്നു. അവർ കൂട്ടം കൂടി ഒളിച്ചിരിക്കുന്നു. എന്റെ പ്രാണനായി പതിയിരിക്കും പോലെ അവർ എന്റെ കാലടികളെ നോക്കിക്കൊണ്ടിരിക്കുന്നു. നീതികേടിനാൽ അവർ ഒഴിഞ്ഞു പോകുമോ? ദൈവമേ, എന്റെ കോപത്തിൽ ജാതികളെ തള്ളിയിടണമേ. നീ എന്റെ ഉഴിച്ചുകളെ എണ്ണുന്നു. എന്റെ കണ്ണുനീർ നിന്റെ തുരുത്തിലാക്കി വെക്കണമേ. അത് നിന്റെ പുസ്തകത്തിൽ ഇല്ലയോ? ഞാൻ വിശ്വസിക്കുമ്പോൾ തന്നെ എന്റെ ശത്രുക്കൾ പിന്തിരിയുന്നു. ദൈവം എനിക്ക് അനുകൂലമെന്ന് ഞാൻ അറിയുന്നു. ഞാൻ ദൈവത്തിൽ അവന്റെ വചനത്തെ പുകഴും. ഞാൻ യഹോവയിൽ അവന്റെ വചനത്തെ പുകഴും. ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു, ഞാൻ ഭയപ്പെടുകയില്ല. മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യാൻ കഴിയും? ദൈവമേ, നിനക്കുള്ള നേർച്ചകൾക്ക് ഞാൻ കടമ്പെട്ടിരിക്കുന്നു. ഞാൻ നിനക്ക് സ്തോത്രയാഗങ്ങളെ അർപ്പിക്കും. ഞാൻ ദൈവത്തിന്റെ മുൻപാകെ ജീവന്റെ പ്രകാശത്തിൽ നടക്കേണ്ടതിന് നീ എന്റെ പ്രാണനെ മരണത്തിൽ നിന്നും എന്റെ കാലുകളെ ഇടർച്ചയിൽ നിന്നും വിടുവിച്ചുവല്ലോ. Psalm 57. ദൈവമേ, എന്നോട് കൃപയുണ്ടാകണമേ, എന്നോട് കൃപയുണ്ടാകണമേ. ഞാൻ നിന്നെ ശരണം പ്രാപിക്കുന്നു. അതേ, ഈ ആപത്തുകൾ ഒഴിഞ്ഞു പോകുവോളം ഞാൻ നിന്റെ ഹൃദയങ്ങളിൽ ശരണം പ്രാപിക്കുന്നു. അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി സകലം നിർവഹിക്കുന്ന ദൈവത്തെ തന്നെ. എന്നെ വിഴുങ്ങാൻ പ്രാപിക്കുന്നവർ വികാരം കാട്ടുമ്പോൾ അവൻ സ്വർഗത്തിൽ നിന്ന് കൈനീട്ടി എന്നെ രക്ഷിക്കും. ദൈവം തന്റെ ദയയും വിശ്വസ്തയും അയക്കുന്നു. എന്റെ പ്രാണൻ സിംഹങ്ങളുടെ ഇടയിൽ ഇരിക്കുന്നു. അഗ്നി ജ്വലിക്കുന്നവരുടെ നടുവിൽ ഞാൻ കിടക്കുന്നു. പല്ലുകൾ കുന്തങ്ങളും വസ്ത്രങ്ങളും നാവും മൂർച്ചയുള്ള വാളുമായിരിക്കുന്ന മനുഷ്യപുത്രന്മാരുടെ ഇടയിൽ തന്നെ. ദൈവമേ, നീ ആകാശത്തിന് മീതേ ഉയർന്നിരിക്കണമേ. നിന്റെ മഹത്വം സർവഭൂമിയിലും പരക്കട്ടെ. അവർ എന്റെ കാലടികൾക്ക് ഒരു വല തിരിച്ചു. എന്റെ മനസ്സ് ഇടിഞ്ഞിരിക്കുന്നു. അവർ എന്റെ മുമ്പിൽ ഒരു കുഴി വിരിച്ചു. അതിൽ അവർ തന്നെ വീണു. എന്റെ മനസ്സ് ഉറച്ചിരിക്കുന്നു. ദൈവമേ, എന്റെ മനസ്സ് ഉറച്ചിരിക്കുന്നു. ഞാൻ പാടും, ഞാൻ കീർത്തനം ചെയ്യും. എന്നെ ഉണരുക. വീണയും കിണരുമായുള്ളവരെ ഉണരുകയും ഞാൻ അധികാരത്തെ ഉണരും. കർത്താവെ, വംശങ്ങളുടെ ഇടയിൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യും. ജാതികളുടെ മധ്യേ ഞാൻ നിനക്ക് കീർത്തനം ചെയ്യും. നിന്റെ ദയ ആകാശത്തോളവും നിന്റെ വിശ്വസ നേരങ്ങളോളവും വലിയല്ലോ. ദൈവമേ, നീ ആകാശത്തിന് മീതെ ഉയർന്നിരിക്കണമേ. നിന്റെ മഹത്വം സർവീമെല്ലാം പരക്കട്ടെ. യഹോവയെ സ്തുതി, ദൈവമേ സ്തുതി, എനിക്ക് യോഗ്യമാകുന്ന ജീവിക്കുമോ?
പ്രാർത്ഥിക്കാം. സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ ശ്രീയേക ദൈവത്തിന്റെ സന്നിധിര നാമ മഹത്തീകരിക്കപ്പെടുമാറാകട്ടെ. സൗത്ത് വെസ്റ്റ് ഭദ്രാസനത്തിന്റെ നേതൃത്വത്തിൽ ബുധനാഴ്ച തോറും നാം നടത്തി വരാറുള്ള ഈ പ്രാർത്ഥനാ സംഗമത്തിലേക്ക് എല്ലാ പ്രിയ ദൈവമക്കളെയും ഹൃദ്യമായി സ്വാഗതം ആശംസിക്കുന്നു. ഒരു ബുധനാഴ്ചയോട് ദൈവസന്നിധിയിലായിരിക്കാൻ നമുക്ക് കൃപ ചൊരിഞ്ഞു. നമ്മായിരിക്കുന്ന സ്ഥാനത്ത് ദൈവാശ്രയ ബോധത്തോടെ ഈ ശുശ്രൂഷയുടെ ഭാഗമാകാൻ എല്ലാ കൃപകളും ചൊരിഞ്ഞു തരണമേ എന്ന് ദൈവസന്നിധി പ്രാർത്ഥിക്കാം. വളരെ അത്ഭുതകരമായി ഓരോ നിമിഷവും നമ്മെ താങ്ങുന്ന, നമ്മുടെ നൊമ്പരങ്ങളെ ഹൃദയത്തിലേറ്റുന്ന, ആശ്വാസവും ബലവും കരുത്തും പകരുന്ന തമ്പുരാന്റെ സന്നിധിയിൽ നമുക്ക് തന്നെ നമ്മുടെ ശിരസ്സുകളെ സമർപ്പിക്കാം. തുടക്കം കുറിച്ച പിതാക്കന്മാരെ ആദരവോടെ സ്മരിക്കുന്നതോടൊപ്പം ഏറ്റവും ആത്മീയമായി സജീവമായി നേതൃത്വം നൽകുന്ന ഭദ്രാശ്രമത്ര പോലീസിലെ എല്ലാവരുടെയും പേരിൽ വളരെ സന്തോഷത്തോടെ സ്വാഗതം ആശംസിക്കുന്നു. വിവിധ സ്ഥലങ്ങളിലായതുകൊണ്ട് സംബന്ധിക്കുന്ന എല്ലാ വൈദികരെയും, പന്നിയ മാമൻ മാതി കുറച്ച് കോപ്പാച്ചൻ, ബി സി വർഗീസ് കുറച്ച് കോപ്പാച്ചൻ, ഐസക് പ്രകാശച്ചൻ, പന്നി റബ്ബാച്ചൻ, തമ്പാനച്ചൻ, ദൂരേഞ്ചാരെയും ഇതിൽ സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും, പ്രത്യേകിച്ച് ഇന്ന് ദൈവവചന സാന്നിധ്യം കൊണ്ട് നമ്മൾ അനുഗ്രഹിക്കുന്ന പ്രിയപ്പെട്ട തോമസ് മാത്യുവച്ചനെ, ജോബി അച്ഛനെയും വളരെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. പള്ളിയിൽ കൂടിയിരിക്കുന്ന സ്നേഹിതരുൾപ്പെടെ വിവിധ സ്ഥലങ്ങളിലായിരുന്നുകൊണ്ട് ഇതിന്റെ ഭാഗമാകുന്ന എല്ലാവരെയും ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഇപ്പോഴെ സുവിശേഷ ഗീതങ്ങളിലെ 265-ാമത്തെ ഗീതം. നമുക്കറിയാം പെന്തിക്കോസ്തി പെരുന്നാളിലേക്ക് നമ്മൾ ഒരുങ്ങുകയാണ്. ഈ 265-ാമത്തെ ഗീതം പരിശുദ്ധാത്മാവിനെ ദാനമായി ലഭിക്കത്തക്കവണ്ണം അതിനുവേണ്ടി യാചിക്കുന്ന ഒരു ഗീതമാണ്. ആയിരിക്കുന്ന സ്ഥലത്ത് എല്ലാവരും ചേർന്ന് നമുക്ക് ഈ ഗീതം ദൈവം ഭാഗം സമർപ്പിക്കാം. സുവിശേഷ ഗീതങ്ങളിൽ 265-ാമത്തെ ഗീതം പ്രിയപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ.
ദൈവമേ നീ പരിശുദ്ധനാകൂ,
മോളിയിൽ വെച്ച് അജ്ഞനാവളുടെ സാദൃശ്യത്തിൽ വിശ്വസ്ലീയന്മാരുടെ മേൽ ഇറങ്ങി ആവസിച്ച ആശ്വാസപ്രദനായ പരിസ്വരൂപ, നിന്റെ ദിവ്യരശ്മികളാൽ ഞങ്ങളുടെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ, ഞങ്ങളുടെ നിരൂപണങ്ങളെ ജ്ഞാനപ്പെടുത്തണമേ, സകല സത്യത്തിലും ഞങ്ങളെ നടത്തണമേ. വിശുദ്ധ മഹമ്മദീസായും മുറോ അഭിഷേകം മൂലം ഞങ്ങൾ നീ വസിക്കുന്നുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. എന്നാൽ വേണ്ട അളവിൽ ഞങ്ങൾ അറിയുന്നതില്ല. ആകയാൽ ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു, ഞങ്ങളിൽ ജ്വലിക്കണമേ. ഞങ്ങളിൽ പാർക്കുന്ന പരിശുദ്ധാത്മാവേയും ഞങ്ങളിൽ ജ്വലിക്കണമേ. വെള്ളത്തിന്മേൽ പരിവർത്തിക്കുന്ന പരിശുദ്ധാത്മാവേയും ഞങ്ങളിൽ ജ്വലിക്കണമേ. സൃഷ്ടിക്കപ്പെട്ടതേയും പൂർത്തിയാക്കി പരിശുദ്ധാത്മാവേയും ഞങ്ങളിൽ ജ്വലിക്കണമേ. ഇസ്രായേൽ ജനത്തെ വഴി നടത്തി പരിശുദ്ധാത്മാവേയും ഞങ്ങളിൽ ജ്വലിക്കണമേ. ദീർഘദേശമാർ മൂലം സംസാരിച്ച പരിശുദ്ധാത്മാവേയും ഞങ്ങളിൽ ജ്വലിക്കണമേ. കനിമറിയാമിൽ ആവസിച്ച പരിശുദ്ധാത്മാവേയും ഞങ്ങൾ ജ്വലിക്കണമേ. കർത്താവിന്റെ മാമോദീസായിൽ ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ ജ്വലിക്കണമേ. കർത്താവിനെ വനത്തിലേക്ക് നടത്തി പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ ജ്വലിക്കണമേ. ആശ്വാസപ്രദനായ പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ ജ്വലിക്കണമേ. സ്ലീഹന്മാരുടെ മേലിറങ്ങിയ പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ ജ്വലിക്കണമേ. സ്ലീഹന്മാരെ കൊണ്ട് സംസാരിച്ച് പരിശുദ്ധാത്മാവേ ഞങ്ങൾ ജ്വലിക്കണമേ. സകലന്മാരെ ശക്തിപ്പെടുത്തി പരിശുദ്ധാത്മാവേ ഞങ്ങൾ ജ്വലിക്കണമേ. സഭയിൽ വസിച്ചുകൊണ്ടിരിക്കുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങൾ ജ്വലിക്കണമേ. കൃപാമാർഗങ്ങളായ കൂതാശകളെ ശുദ്ധീകരിക്കുന്ന പരിശുദ്ധാത്മാവേ
ഞങ്ങളിൽ ജ്വലിക്കണമേ.
ഉണ്ടാകുവാനിരിക്കുന്ന സ്ഥലത്തെയും പൂർത്തിയാക്കി തീർക്കുന്ന പരിശുദ്ധാത്മാവേ
ഞങ്ങളിൽ ജ്വലിക്കണമേ.
പരിശുദ്ധാത്മാവായ കർത്താവേ ഞങ്ങളിൽ ജ്വലിക്കണമേ. എല്ലായ്പ്പോഴും ഞങ്ങൾ വസിച്ച് ഞങ്ങളുടെ വിചാരങ്ങളെയും വചനങ്ങളെയും നടപടികളെയും ശുവാക്കണമേ. മാമോദീസ മൂലം ഞങ്ങളിൽ ആവശിക്കുകയും വിശുദ്ധ മൂറോൻ മൂലം നിന്റെ അഭിഷേകം പ്രാപിക്കുകയും ചെയ്തു. തന്മൂലം ഞങ്ങൾ ദൈവമക്കളായി മുദ്രപുത്തപ്പെട്ടിരിക്കുന്നു. പരിശുദ്ധാത്മാവേ ദൈവമക്കൾക്ക് യോഗ്യവും മണ്ണും ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ദുഷ്ടനെ സദാ ഞങ്ങളിൽ നിന്നകറ്റണമേ. നിന്നെ ഞങ്ങൾക്ക് അയച്ചു തന്നവനായ കർത്താവ്, ഏത് പ്രകാരം നീ മൂലം അവനെ ജയിച്ചു സാത്താനെ പിറകിൽ പോകാൻ നരളി അവനെ ഓടിച്ചുവോ? അപ്രകാരം ഞങ്ങളും ഞങ്ങളുടെ വ്യാപാരങ്ങൾക്ക് കീഴ്പ്പെടാതെ നീ മൂലം അവനെ ജയിക്കുമാറാകണമേ. പരിശുദ്ധ സഭയിൽ നിരന്തരമായി അധിവസിക്കുന്ന പരിശുദ്ധാത്മാവേ അതിലുള്ള ഭിന്നതകളെ നീക്കിത്തരണമേ. സത്യടേനായ മിശയായ ഞങ്ങളെല്ലാം ഒന്നായി തീരുമാറാകണമേ. പരിശുദ്ധായി ഞങ്ങൾ ജ്വലിക്കണമേ. നിന്റെ വ്യാപാരപരമായ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയാ, പരോപകാരം, വിശ്വസ്ത, സൗമ്യത, ഇന്ദ്രിജയം എന്നിവയാൽ ഞങ്ങളെ രക്ഷിക്കണമേ. ആയതേ ഞങ്ങൾ നിനക്കുന്ന പിതാവിനും പരിശുദ്ധമായി സ്തുതി സ്തോത്രം കരയേറ്റുവാനായിട്ട് തന്നെ.
ആമേൻ. സ്നേഹമുള്ള വൈദിക സഹോദരൻ കർത്താവിനെ അനുഗ്രഹിക്കപ്പെട്ടവരെ, ഒട്ടും മറ്റാമുഖങ്ങളും ഒന്നുമില്ലാതെ തന്നെ ഇന്ന് പ്രിയപ്പെട്ട ജോബിയച്ഛനെ ഈ ദൈവജന ശുശ്രൂഷയ്ക്ക് വേണ്ടി ഞാൻ ക്ഷണിക്കുകയാണ്. കാരണം അച്ഛന് 10-15 മിനിറ്റ് അതിന്റെ പിന്നെ ജോയിൻ ചെയ്യാൻ സമയമുള്ളൂ. അച്ഛന് തിരക്കിട്ട സമയങ്ങളാണെങ്കിലും അച്ഛൻ അതിന് ജോയിൻ ചെയ്യാൻ മനസ്സ് കാണിച്ചതിലുള്ള സ്നേഹം എല്ലാവരുടെ പേരിൽ അറിയിക്കുന്നു. മറ്റ് ഇൻട്രഡക്ഷനോ ഗീതങ്ങളോ ഒന്നുമില്ലാതെ ഇപ്പോഴ് അച്ഛനെ എല്ലാവരുടെ പേരിൽ സന്തോഷത്തോടുകൂടി ദൈവജന ശുശ്രൂഷയ്ക്ക് വേണ്ടി സ്വാഗതം ചെയ്യും.
അച്ഛാ, ദൈവത്തിന്റെ അതിപരിശുദ്ധമായ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിൽ ഏറ്റവും വാത്സല്യമുള്ള ഇടവകയുടെ അത്ര പണിതായിരിക്കുന്ന ഇവാനി അസ്തിരിമേനി ഏറ്റവും ശ്രേഷ്ഠരായ വൈദികരെ, കർത്താവിൽ പ്രിയ സഹോദരി സഹോദരങ്ങളെ, ഒരിക്കൽ കൂടി ഈ ഒരു ആത്മീയ കൂട്ടായ്മയുടെ ഭാഗമായി നിന്നുകൊണ്ട് ദൈവവചനത്തെ കുറിച്ച് ചിന്തിക്കുവാൻ തക്കവണ്ണം ദൈവം തമ്പുരാൻ അവസരമൊരുക്കി തന്നതിനെ ആയിരം ആയിരം നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ അനുസ്മരിക്കുകയും നന്ദി സമർപ്പിക്കുകയും ചെയ്യും. നമ്മുടെ ചുറ്റുപാടുമുള്ള കാലഘട്ടം അല്ലെങ്കിൽ കാലാവസ്ഥ നമ്മളൊന്ന് അപഗ്രഥിക്കുമ്പോൾ തണുപ്പൊക്കെ ഒന്ന് കുറഞ്ഞ് ചെറിയ ചെറിയ ചൂടുള്ള കാലാവസ്ഥകൾ നമ്മുടെ ചുറ്റുപാട് വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സ്വന്തം ദേശത്ത് നിന്നും കിട്ടുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് അതിഭീകരമായ ഉഷ്ണം കൊണ്ട് നമ്മുടെ നാട് വലയുകയാണ്. പകലെന്നില്ല, രാത്രിയെന്നില്ല, അങ്ങനെ ഉഷ്ണത്തിന്റെ പ്രയാസത്താൽ വലയുന്ന ആളുകൾ. നമ്മൾ ചിന്തിക്കുമ്പോൾ ഇത് സൂര്യനിൽ നിന്ന് വരുന്ന ചൂടാണ് ഇതിന്റെയൊക്കെ കാരണമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സൂര്യൻ നമ്മുടെ മുമ്പിൽ, കണ്ണിന് മുമ്പിൽ നിൽക്കുന്ന പകൽ മാത്രമല്ല, കണ്ണിന് മുമ്പിൽ ഇല്ലാത്ത രാത്രിയിൽ പോലും ഈ ചൂട് നമുക്ക് അനുഭവപ്പെടുന്നു എന്നുള്ളതാണ് വലിയ ഒരു സത്യം. നക്ഷത്രങ്ങൾ ഒരുപാട് ഈ ഗാലക്സിയുടെ ഭാഗമായിട്ട് ഉണ്ടെങ്കിലും സൂര്യനെ പോലെ മറ്റൊരു നക്ഷത്രം ഇല്ല എന്നുള്ളതാണ്, അല്ലെങ്കിൽ കണ്ടെത്തിയിട്ടില്ല എന്നുള്ളതാണ് വലിയൊരു സത്യം. അപ്പൊ അതായത് സൂര്യൻ പ്രത്യക്ഷമാകുമ്പോൾ മാത്രമല്ല, അപ്രത്യക്ഷമാകുമ്പോഴും അതിന്റെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഊർജം, എനർജി അല്ലെങ്കിൽ താപം അത് നിലനിൽക്കും എന്നുള്ളത് വളരെ അധികം സത്യമാണ്. അത് എങ്ങനെയാണ് എന്ന് പോലും വിശദീകരിക്കാൻ തക്കവണ്ണം ആധുനിക ശാസ്ത്രത്തിന് പൂർണ്ണമായും ഇതുവരെ സാധിച്ചിട്ടില്ല എന്നുള്ളത് സത്യം. അങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മൾ ഏറ്റവും ആകാംക്ഷയോടെയും താല്പര്യത്തോടെയും ഒരുക്കത്തോടെയും കാത്തിരിക്കുന്ന പരിശുദ്ധ റൂഹായുടെ സ്വീകരണത്തെ കുറിച്ച് ചിന്തിക്കുമ്പോഴും ഈ ഒരു മനസ്സിലാക്കലിന്റെ, പൂർണമായ മനസ്സിലാക്കലിന്റെ സാധ്യത അവിടെ കുറയുകയാണ്. പ്രത്യേകിച്ച് നമ്മൾ പെന്തിക്കോസ്തി പെരുന്നാളിൽ വായിക്കുവാൻ പോകുന്ന സെതറായിൽ പോലും പറയുന്നുണ്ട്, പിതാവിൽ നിന്നും വ്യാഖ്യാന അതീതനായി പുറപ്പെടുന്നവൻ. പിതാവിൽ നിന്ന് പുറപ്പെടുന്നു എന്നുള്ളത് നമുക്കറിയാം, പക്ഷെ അത് എങ്ങനെ മനസ്സിലാക്കിക്കണം എന്ന് പോലും പിതാക്കന്മാർക്ക് പോലും സാധിക്കാതെ ഇരിക്കുന്ന ഒരു പ്രോസസ്സാണ് പിതാവിൽ നിന്നുള്ള പുറപ്പെടൽ, ദ പ്രൊസീഡിംഗ് ഫ്രം ദ ഫാദർ. ആ ഒരു സാഹചര്യത്തിലാണ് പരിശുദ്ധ റൂഹായെ സ്വീകരിക്കുവാൻ തക്കവണ്ണം വിശ്വാസി സമൂഹം ഒരുങ്ങുന്നത്. പഴയ നിയമത്തിൽ ആദാമിന്റെയും അല്ലെങ്കിൽ ആദിമ മനുഷ്യന്റെ മൂക്കിലേക്ക് ഊതിയതായ ശ്വാസം, ആ ശ്വാസത്തിൽ ആരംഭിക്കുന്ന അല്ലെങ്കിൽ വെള്ളത്തിന് മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു എന്ന് ഉൽപ്പത്തി പുസ്തകത്തിന്റെ ഗ്രന്ഥകാരൻ അറിയിക്കുന്ന ആ ആത്മാവ് പഴയ നിയമത്തിൽ ഉടനീളം പല രൂപത്തിലും പല ഭാവത്തിലും പ്രവാചകന്മാർക്കും പഴയ നിയമ കഥാപാത്രങ്ങൾക്കും പ്രത്യക്ഷനാവുകയും അതുപോലെ തന്നെ പ്രവാചകന്മാരുടെ പഠിപ്പിക്കലുകളൊക്കെയും കടന്നു വരികയും ചെയ്ത ആ പരിശുദ്ധ റൂഹ, ആ പരിശുദ്ധ റൂഹ കർത്താവിന്റെ പഠിപ്പിക്കലുകളൊക്കെയും അനുസ്യൂതം നിലനിന്നിരുന്നു. നമ്മള് യോഹന്നാന്റെ സുവിശേഷം 13 മുതൽ 17 വരെയുള്ള അധ്യായങ്ങളെ ദ ഫെയർവെൽ ഡിസ്ക്ലോഷർ എന്നാണ് അറിയപ്പെടുന്നത്. കർത്താവിന്റെ ഈ ലോകത്തു നിന്നുള്ള പരസ്യ ശുശ്രൂഷയുടെ പൂർത്തീകരണത്തിന് ശേഷം തന്റെ ശിഷ്യന്മാരെ, ഞാൻ ഈ ലോകത്തിൽ നിന്ന് പോയാൽ നിങ്ങൾക്കുണ്ടാകാവുന്ന മാറ്റങ്ങളെക്കുറിച്ച് പറഞ്ഞു മനസ്സിലാക്കിക്കുന്ന വേദഭാഗം, അവിടെയും യേശു തമ്പുരാൻ ഏറ്റവും കൂടുതൽ അവതരിപ്പിക്കുന്ന കാര്യം, നിങ്ങളുടെ ഇടയിലേക്ക് ആശ്വാസദായകനായി, നിങ്ങളുടെ സഹായകനായി, നിങ്ങളുടെ അഡ്വക്കേറ്റായി, അതുപോലെ കാര്യസ്ഥനായി ഒരു പരിശുദ്ധ റൂഹായെ നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ള ഒരു ചിന്തയോടുകൂടിയാണ് ആ ഭാഗം നമ്മൾ കാണുന്നത്. പരിശുദ്ധ റൂഹായ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ് നമ്മൾ വിചാരിക്കുന്ന ഒരു അല്ലെങ്കിൽ പൂർണ്ണ ഒരു ഒരു വലിയൊരു വിഭാഗം മനസ്സിലാക്കിയിരിക്കുന്നത് പോലെ പുതിയ നിയമത്തിൽ ആരംഭിക്കുന്ന ഒരു വസ്തുതയല്ല. യെശയ്യാവ് പ്രവചനം 32-ാം അധ്യായം വായിക്കുമ്പോൾ, ഇതിന് പ്രത്യേകമായിട്ടൊരു വാക്യമായിട്ട് എടുക്കേണ്ട ആവശ്യമാണ്, 32-ാം അധ്യായം മുഴുവനും വായിക്കുമ്പോൾ രണ്ട് ഭാഗമായിട്ടാണ് അത് തരംതിരിച്ചിരിക്കുന്നത്. 32-ാം ഭാഗത്തിന്റെ ആദ്യത്തെ ഒരു 14 വാക്യങ്ങൾ മുഴുവനും ലോകത്തിൽ വരാൻ പോകുന്ന തിന്മകളെ കുറിച്ചാണ്, അതായത് ശാപത്തെ കുറിച്ചാണ്, ദൈവത്തിങ്കിൽ നിന്ന് വരാൻ പോകുന്ന ശാപത്തെ കുറിച്ച് പറയുകയും 15-ാം വാക്യം മുതൽ അവിടെ ഒരു നന്മയുടെ ഒരു മാറ്റം ഉണ്ടാകുന്നതിനെ കുറിച്ചും പറഞ്ഞു. 15-ാം വാക്യത്തിൽ പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്, ഉയരത്തിൽ നിന്നും ആത്മാവിനെ നമ്മുടെ മേൽ പകരുവോളം തന്നെ, അപ്പോൾ മരുഭൂമി ഉദ്യാനമായി തീരും, ഉദ്യാനം വനമായി എണ്ണപ്പെടും എന്നിങ്ങനെ അവതരിപ്പിക്കുന്നുണ്ട്. അതായത് പരിശുദ്ധാത്മാവിന് വേണ്ടി, ഉയരത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുവാൻ പോകുന്ന ആത്മാവിന് വേണ്ടിയുള്ള കാത്തിരിപ്പ് പുതിയ നിയമകാലത്തല്ല, അത് പഴയ നിയമകാലത്ത് തന്നെ ആരംഭിച്ചതാണെന്നുള്ളതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെളിവാണ് ഈ ഒരു വേദഭാഗം. അതുകൊണ്ട് പ്രത്യേകമായിട്ടും പ്രിയ സഹോദരി സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവിന് വേണ്ടി നാം കാത്തിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ എന്തിനാണ്, ഒന്നാമത്തെ കാര്യം എന്തിനാണ് പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കുന്നത്, രണ്ട് ആരാണ് പരിശുദ്ധാത്മാവ്, അതുപോലെ പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കുന്നതിന്റെ ആവശ്യകത എന്താണ് എന്നുള്ളതൊക്കെ ചിന്തിക്കേണ്ടുന്ന ഒരു സാഹചര്യം കൂടിയാണ്. ആദിമ നൂറ്റാണ്ടിൽ ശിഷ്യന്മാരുടെ മേൽ പകർന്ന ഭാഷയുടെ വരം, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് അഗ്നിനാവുകളുടെ രൂപത്തിൽ ഇറങ്ങി അവർക്ക് ഭാഷാവരം നൽകിയതുപോലെ, അല്ലെങ്കിൽ അനവധി അനവധിയായുള്ള വരങ്ങൾ അവർക്ക് നൽകിയതുപോലെ, അന്ന് പഴയ നിയമ കാലഘട്ടത്തിൽ ജലപ്രളയത്തെ പരാജയപ്പെടുത്തുവാൻ മനുഷ്യൻ ഒരുമിച്ച് നിന്നുകൊണ്ട് ബാബേലിൽ കെട്ടിടം പണിയാൻ ആഗ്രഹിച്ച് അതിനുവേണ്ടി തുടക്കം കുറിച്ച കാലഘട്ടത്തിൽ അവരുടെ ഇടയിലുണ്ടായ ഭാഷയുടെ കലക്കത്തെ ഇല്ലാതെയാക്കുവാൻ തക്കവണ്ണം, ഭാഷയുടെ ഒരുമിപ്പിനെ കൊണ്ട് ഒരുമിപ്പിനെ സാധ്യമാക്കുവാൻ തക്കവണ്ണം പരിശുദ്ധ റൂഹായാൽ പരിശ്രമിച്ചവനാണ് നമ്മുടെ പിതാവായ ദൈവം. അന്ന് ഭാഷ കലക്കിക്കളഞ്ഞെങ്കിൽ ഇന്ന് ഭാഷ ഒന്നാക്കി തീർത്തതിനെ നമ്മൾ പ്രത്യേകമായിട്ട് പെന്തെക്കോസ്റ്റ് പെരുന്നാളിൽ ഓർക്കുന്നുണ്ട്. അപ്പോ അങ്ങനെ പഴയ കാലഘട്ടം മുതൽ തന്നെ നമുക്ക് ആത്മാവിന്റെ ഒരു, നമുക്ക് ഓരോ വിശുദ്ധ കുർബാന പൂർത്തീകരിക്കുമ്പോഴും കാർമികൻ നമ്മോട് ആവശ്യപ്പെടുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ നമ്മെ വിശേഷിപ്പിക്കുന്ന ഒരു കാര്യം, ജനത്തെ വിശേഷിപ്പിക്കുന്ന ഒരു വലിയ ഒരു സംഗതിയുണ്ട്. പരിശുദ്ധ മാമോദീസായുടെ റൂഷമായാൽ മുദ്ര ഉത്തപ്പെട്ടവരുമേ, പരിശുദ്ധ റൂഹ ഒരു മുദ്രയാണ് നമ്മുടെയൊക്കെയും ശിരസിന്മേൽ. പരിശുദ്ധ മാമോദീസായുടെ റൂഷ്മ, അതായത് മൂറോന്റെ റൂഷ്മയാൽ നമുക്കൊക്കെയും കിട്ടിയിരിക്കുന്ന ഒരു മുദ്രയാണ്, അല്ലെങ്കിൽ ഒരു ക്രൈസ്തവൻ അല്ലെങ്കിൽ ഓർത്തഡോക്സ് വിശ്വാസി, ക്രൈസ്തവ വിശ്വാസി, യേശു തമ്പുരാന്റെ പിൻഗാമി എന്നുള്ള നിലയിൽ നമുക്ക് നൽകിയിരിക്കുന്ന ഒരു മുദ്രയാണ്, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനാൽ ലഭിച്ചിരിക്കുന്ന ഒരു മുദ്രയാണ് നമ്മുടെ ശിരസിലെ മൂറോന്റെ അടയാളം എന്നുള്ളത് നമ്മൾ പൂർണ്ണമായി മനസ്സിലാക്കുകയും അതിന്റെ വില കാത്തു സൂക്ഷിക്കുന്നതിനനുസരിച്ച് ജീവിക്കുകയും ചെയ്യുമ്പോഴാണ് ഓരോ കൂതാശകളിലൂടെയും പരിശുദ്ധ റൂഹായുടെ ആഹ്വാനം കാർമികൻ നടത്തുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മുടെ കാസായും പീലാസായും ഒഴിഞ്ഞ് കാർമികൻ നമുക്ക് നൽകുന്ന സമാധാനം നമ്മുടെ ഇടയിലേക്ക് സ്വീകരിക്കപ്പെടണമെങ്കിൽ നമുക്കുണ്ടാകേണ്ടുന്ന ഏറ്റവും വലിയ ഗുണം നമ്മുടെ ശിരസിൽ വരച്ചിരിക്കുന്ന, അല്ലെങ്കിൽ പരിശുദ്ധ മാമോദീസായുടെ റൂഷമായാൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന ആ മുദ്രണം പൂർണ്ണമായ വിശ്വാസത്തോടെയും പൂർണ്ണമായ ബഹുമാനത്തോടെയും കാത്തു സൂക്ഷിക്കുവാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ടാകുമ്പോൾ മാത്രമാണ്. കർത്താവ് തന്നെ പറയുന്നുണ്ട്, ഞാൻ പോയാൽ നിങ്ങളുടെ അടുക്കിലേക്ക് വരുന്ന പരിശുദ്ധ റൂഹ സത്യത്തെയും നീതിയെയും ന്യായവിധിയെയും കുറിച്ച്, പാപത്തെയും നീതിയെയും ന്യായവിധിയെയും കുറിച്ച് നിങ്ങൾക്ക് ബോധം വരുത്തും എന്ന് പറയുന്നുണ്ട്. ഈ മൂന്ന് കാര്യങ്ങളെക്കുറിച്ച് നമ്മുടെ ഇടയിലുള്ള ക്രൈസ്തവർക്ക് പോലും ബോധമില്ലാത്തതിന്റെ കാരണം പൂർണ്ണമായ രീതിയിൽ ആത്മാവിനെ സ്വീകരിക്കാത്തതാണ് എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. പാപം എന്താണെന്നും, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള പാപത്തിന്റെ കാഠിന്യം എത്രമാത്രമാണെന്നും, എന്താണ് നീതി എന്താണ് അനീതി എന്ന് മനസ്സിലാക്കാൻ തക്കൊന്നും സാധിക്കാതെ പോകുന്നതും, ന്യായവിധിയെക്കുറിച്ച് ഒരു ബോധവും ഇല്ലാതെ ഓരോ ദിവസവും ജീവിക്കുന്നതിന്റെയും പ്രധാനപ്പെട്ട കാരണം മാമോദീസായിലൂടെ നമുക്ക് ലഭിച്ച പരിശുദ്ധ റൂഹായുടെ ആ മുദ്രണം പൂർണ്ണമായ അർഹിക്കുന്ന ബഹുമാനമില്ലാതെ നാം ജീവിക്കുന്നത് കൊണ്ടാണ്. ക്രൈസ്തവൻ എന്ന രീതിയിൽ, അല്ലെങ്കിൽ പരിശുദ്ധ റൂഹായുടെ മുദ്രണം അതിന് അർഹിക്കുന്ന രീതിയിൽ ബഹുമാനമില്ലാതെ, അല്ലെങ്കിൽ അതിനെ കാത്തു സൂക്ഷിക്കാതെ ജീവിക്കുന്നത് കൊണ്ടാണ് നമുക്ക് പരിശുദ്ധ റൂഹായെ നമ്മുടെ ഉള്ളിൽ കാത്തുപാലിക്കാൻ സാധിക്കാതെ വരുന്നത്. കൊരിന്ത്യ ലേഖനത്തിൽ പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ പറയുന്നു, നിങ്ങളൊക്കെയും ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളുടെ ഉള്ളിൽ വസിച്ചിരിക്കുന്നുവെന്നും നിങ്ങൾ അറിഞ്ഞു പോകുകയും, അത് നമ്മുടെ ഉള്ളിൽ മാമോദീസായിലൂടെ നമുക്ക് ലഭിച്ചുവെങ്കിലും നമ്മൾ അതിനെ എത്രമാത്രം കാത്തു സൂക്ഷിക്കുന്നു. ഈ വിശുദ്ധ പെന്തക്കോസ്തയുടെ ശുശ്രൂഷയ്ക്കായിട്ട് നാം കാത്തിരിക്കുമ്പോൾ ആ ശുശ്രൂഷ അനുഗ്രഹകരമായി തീരണമെങ്കിൽ, അല്ലെങ്കിൽ അതിന്റെ ശുശ്രൂഷയുടെ മധ്യത്തിൽ വെള്ളം തളിപ്പിന്റെ ശുശ്രൂഷ വരുമ്പോൾ ആ വെള്ളത്തിന്റെ തുള്ളികൾ നമ്മുടെ ശരീരത്തിലേക്ക് പതിക്കുകയും അതിലൂടെ പരിശുദ്ധ റൂഹായുടെ ആവാസം, അല്ലെങ്കിൽ പരിശുദ്ധ റൂഹായുടെ സാന്നിധ്യം നമ്മുടെ ശരീരങ്ങളിലേക്ക്, നമ്മുടെ ജീവിതങ്ങളിലേക്ക്, കുടുംബങ്ങളിലേക്ക്, അല്ലെങ്കിൽ ആ ദേവാലയത്തിന്റെ അവസ്ഥയിൽ നമ്മുടെ ദേവാലയത്തിൽ കൂടിയിരിക്കുന്ന വിശ്വാസ സമൂഹത്തിന് മേൽ ആവസിക്കണമെങ്കിൽ ആ പൂർണ്ണമായ ബഹുമാനം നാം കാത്തു സൂക്ഷിക്കണം. പരിശുദ്ധ റൂഹായുടെ മുദ്ര അത് മാമോദീസായിലൂടെ മാത്രമല്ല, സകല കൂതാശകളിലൂടെയും, മാമോദീസ തുടങ്ങി സ്വീകരിക്കുന്ന സകല കൂതാശകളിലൂടെയും പരിശുദ്ധ റൂഹ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി നമ്മുടെ ശരീരത്തിലേക്ക്, നമ്മുടെ ഉള്ളിലേക്ക്, നമ്മുടെ ജീവിതങ്ങളിലേക്ക് വസിക്കുമ്പോൾ ആ ഒരു പരിശുദ്ധ റൂഹായുടെ ആവാസത്തെ മനസ്സിലാക്കാനും അവയെ കാത്തു സൂക്ഷിക്കാനും ആ പരിശുദ്ധ റൂഹ നമ്മുടെ ഉള്ളിലുണ്ട് എന്നുള്ള ബോധത്തോടുകൂടി ജീവിക്കാനും ആ ഒരു ബഹുമാനം നമ്മുടെ ശരീരത്തിന് നമ്മുടെ ജീവിതങ്ങൾക്ക് അല്ലെങ്കിൽ നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിന് നമ്മൾ കൊടുക്കുകയും ചെയ്യുമ്പോഴാണ് പൂർണ്ണമായും പരിശുദ്ധ റൂഹായെ നമുക്ക് കാത്തു സൂക്ഷിക്കാൻ സാധിക്കുന്നത്. നമുക്ക് ഏറ്റവും യോജ്യമായ രീതിയിൽ പരിശുദ്ധ റൂഹായ്ക്ക് വേണ്ടി കാത്തിരിക്കുവാനും അതുപോലെ തന്നെ ഈ പരിശുദ്ധമായ പെന്തക്കോസ്റ്റ് പെരുന്നാൾ കൊണ്ടാടുവാനും നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്നുള്ള ഒരു വലിയ ആഗ്രഹത്തോടെ ഈ ഒരു ചെറിയ ചിന്ത നിങ്ങളുടെ മുമ്പാകെ സമർപ്പിക്കുകയാണ്. നമ്മുടെ ചുറ്റുപാട് നടന്നു യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 32 അധ്യായത്തിന്റെ ആദ്യ ഭാഗത്തിൽ സൂചിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെയും ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ശാപത്തിന്റെ വചനങ്ങളൊക്കെയും നമ്മുടെ ചുറ്റുപാടും നാം ഇപ്പോൾ ദർശിച്ചുകൊണ്ട് ഞാൻ ഓരോ വാക്യമായി വായിക്കുന്നില്ല. ഇവിടെ പറഞ്ഞ രട്ട് ധരിക്കുകയും അതുപോലെ തന്നെ നടുങ്ങുകയും വിറയ്ക്കുകയും ചെയ്തുകൊണ്ട് നോമ്പനുഷ്ഠിക്കാനും ഉപവാസം അനുഷ്ഠിക്കാനും ഒക്കെ പറയുന്നുണ്ട്. കാരണം ഇവിടെ ഇതുപോലെയുള്ള ശാപങ്ങളൊക്കെ വരാൻ പോവുകയാണ്. എന്നാൽ ഉയരത്തിൽ നിന്നും പരിശുദ്ധ രൂഹ നമ്മുടെ മേൽ വരുന്നത് വരെ മാത്രം അതിനുശേഷം നന്മയുണ്ടാകാൻ പോവുകയാണ്. ദൈവത്തിന് വേണ്ടി പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് നന്മയും എന്നാൽ അതിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നവർക്ക് തിന്മയും വരാൻ പോകുന്നു എന്നുള്ള സന്ദേശത്തോടെയാണ് യെശയ്യാ പ്രവചനം 32 അധ്യായം പൂർത്തീകരിക്കപ്പെടുന്നത്. കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ഇതൊരു അനുഗ്രഹത്തിന്റെ വചനമായിരിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് ദൈവസന്നിധിയിൽ എളിമയോടെ പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഈ പരിശുദ്ധ പെന്തക്കോസ്തി പെരുന്നാൾ നമുക്ക് എല്ലാവർക്കും പരിശുദ്ധ റൂഹായുടെ ആവാസത്തെ പുതുക്കുവാനുള്ള പെരുന്നാളായി മാറട്ടെ. തുടർന്നുള്ള ഈ വർഷത്തിന്റെ ദിവസങ്ങൾ ആ പരിശുദ്ധ റൂഹായെ പ്രോജ്വലിപ്പിക്കുവാൻ നമുക്ക് ഏവർക്കും സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധ റൂഹ നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.
ഹലോ, കേൾക്കുന്നുണ്ടോ?
ഹലോ, സോറി അച്ഛാ. ത്രിയേക ദൈവത്തിന്റെ വലിയൊരു നാമം മാറ്റിയിരിക്കപ്പെടുമാറാകട്ടെ. പരിശുദ്ധാത്മാവിന്റെ കൃപകളെ കണ്ടെത്തത്തക്കവണ്ണം പ്രത്യേകിച്ച് ആ ശ്രേഷ്ഠമായ പെരുന്നാളിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നതിന് മുമ്പ് നമ്മെ ആപ്യമായി ഒരുക്കുവാൻ തക്കവണ്ണം പ്രിയപ്പെട്ട അച്ഛന് ദൈവവചന ശുശ്രൂഷയിൽ കൂടി നമ്മൾക്ക് വേണ്ടുന്ന ഒരു വലിയ ഉപദേശം നൽകി എന്നുള്ള സംശയമൊന്നുമില്ല. തിരക്കിട്ട ഈ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന ആത്മീയ കരുത്തും അതിന്റെ ആവശ്യകതയും അത് നമ്മളെ എത്രമാത്രം ബലപ്പെടുത്തുന്നു എന്നുള്ളത് നമുക്കറിയാം. പരിശുദ്ധാത്മാവുമായി ബന്ധപ്പെട്ട ഒരു ഒരു പഠനം നടത്തണമെങ്കിൽ ഈ സമയങ്ങളൊന്നും പര്യാപ്തമല്ല. ഇങ്ങനെ ചുരുങ്ങിയ സമയം കൊണ്ട് ഈ ശുശ്രൂഷയിലേക്ക് നമ്മൾ കടന്നു വരുവാൻ തക്കവണ്ണം അച്ഛന്റെ പ്രസംഗത്തിൽ കൂടി നമ്മളെ ഒരുക്കുകയായിരുന്നു. ഒരുപക്ഷെ ഈ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന ഒരു സത്യത്തെ അച്ഛൻ നല്ല രീതിയിൽ അത് പ്രസന്റ് ചെയ്തു. പ്രത്യേകിച്ച് വാക്യത്തിന്റെ അകമ്പടിയൊന്നും ഇല്ലാതെ പഴയ നിയമത്തിലും അത് ഇന്നലെ ഉണ്ടായ ഒരു സംഭവമല്ല. സൃഷ്ടിയുടെ ആരംഭം മുതൽ പിതാക്കന്മാര് രുചിച്ചറിഞ്ഞ എക്സ്പീരിയൻസ് ചെയ്ത ഒരു സത്യമാണ് പരിശുദ്ധാത്മാവ് എന്നുള്ളതിനെ പറ്റിയൊക്കെ അച്ഛന് നമ്മളെ വിശദീകരിക്കുകയുണ്ടായി. പലപ്പോഴും ഈ പരിശുദ്ധാത്മാവ് എന്തെന്നുള്ളതിനെ പറ്റി നമ്മൾ ഒരു ക്ലാസ് എടുക്കാൻ പോയി കഴിഞ്ഞാൽ ഈ എടുക്കുന്നവനും അത് പറഞ്ഞു കൊടുക്കാൻ പറ്റുകയില്ല, കേൾക്കുന്നവനോട് മനസ്സിലാവുകയില്ല. പിന്നെ എന്തുകൊണ്ടാണ് ഈ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന സത്യം ഈ ഇത്രയും വർഷങ്ങൾ ഇപ്പൊ വേദം ക്രിസ്തു ലോകത്തിലേക്ക് വന്ന് പരിശുദ്ധാത്മാവിനെ പറ്റി ലോകത്തിന് പറഞ്ഞു കൊടുത്തതിന് ശേഷവും ഇത്രയും നാളും നമ്മുടെ ഹൃദയങ്ങളിൽ ഈ പരിശുദ്ധാത്മാവ് വലിയൊരു ഒരു ഒരു ജ്വാലയായിട്ട് നിൽക്കാൻ കാരണം എന്താണെന്നറിയാമോ? അതിന്റെ കാരണം പരിശുദ്ധ റൂഹ തന്നെയാണ്. അതിന്റെ കാരണം പരിശുദ്ധ റൂഹ തന്നെയാണ്. അതുപോലെ തന്നെ ഈ പരിശുദ്ധാത്മാവിനെ പറ്റി നമുക്ക് ഒരിക്കലും പഠിപ്പിക്കാൻ പറ്റത്തില്ലെന്ന് പറയാൻ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ ശരിക്കും പരിശുദ്ധാത്മാവ് അതൊരു പഠിപ്പിക്കേണ്ട ഒരു അവസ്ഥ ഒരു സംഗതിയല്ല, അത് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു സംഗതിയാണ് അല്ലേ. നമുക്ക് ബാക്കി എല്ലാ കാര്യങ്ങളെ പറ്റി പറഞ്ഞു കൊടുക്കാം, പക്ഷേ ഈ പരിശുദ്ധാത്മാവിനെ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പാടാം. കാരണം അത് അത് ഒത്തിരി ലിമിറ്റേഷൻ ഉണ്ട്, കാരണം അത് അത് എക്സ്പീരിയൻസ് ചെയ്ത് നമ്മുടെ പിതാക്കന്മാരൊക്കെ ഇത്രയും ശക്തമായിട്ട് അവർക്ക് അറിയാവുന്ന ഭാഷയിൽ മനസ്സിലാക്കുന്ന രീതിയിലൊക്കെ അവർ ഇത്രയും പറഞ്ഞു തരാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ അതിനെ ആ പരിശുദ്ധാത്മാവിനെ അതുപോലെ എക്സ്പീരിയൻസ് ചെയ്തു എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ ജീവിതത്തിലും ഈ പരിശുദ്ധാത്മാവിനെ നമ്മൾ ശരിക്കും എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴാണ് ഇതുണ്ടെന്നുള്ള എന്റെ മനസ്സിലും എന്റെ ശരീരത്തും ഞാൻ അനുഭവിക്കുന്നുണ്ടെന്നുള്ളൊരു ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകുന്നത്. ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വലിയ പാടാണ്. പക്ഷേ ഈ നമുക്കറിയാം, ഒരു ഒരു ഭാഗത്തൊരു ഒരു വിളക്ക് കത്തുകയാണ്. ആ തിരി കത്തുമ്പോൾ നമ്മൾ കണ്ണ് കാഴ്ചയില്ലാത്ത ഒരു മനുഷ്യൻ അതിനെ സമീപിക്കുമ്പോൾ അതിനോട് അടുക്കുംതോറുമാണ് അതിന്റെ ചൂട് നമുക്ക് മനസ്സിലാകുന്നത്. അടുക്കുംതോറും അടുക്കുംതോറും ആ ചൂട് അറിയും. അതേസമയത്ത് നമ്മൾ അകന്ന് നിന്ന് കഴിഞ്ഞാൽ നമുക്കൊരിക്കലും അങ്ങനൊരു തീ ഉണ്ടെന്നോ അങ്ങനൊരു വെട്ടമുണ്ടെന്നോ നമുക്ക് അറിയില്ല. പക്ഷെ ആ ശരീരത്തോട് അടുക്കുന്ന ആ ചൂട് എന്താണെന്നുള്ളത് നമുക്ക് ചൂടെന്ന് പറയാനേ ഒക്കത്തുള്ളൂ. അത് അവന് മാത്രമേ അത് അനുഭവിക്കാൻ പറ്റത്തുള്ളൂ. വേറെ ഒരുത്തിന് പറഞ്ഞു കൊടുത്താൽ അതൊരു ലിമിറ്റേഷൻ ഉണ്ട്. അവൻ അതായത് ആ ആ തീയുടെ സമീപത്ത് നിൽക്കുന്ന വ്യക്തി അനുഭവിക്കുന്ന ചൂടിന്റെ വലിപ്പം എത്രയാണെന്നുള്ളത് അയാൾക്കല്ലാതെ വേറെ ആൾക്ക് അത് മനസ്സിലാവുകയില്ല. എത്ര പറഞ്ഞു കൊടുത്താലും അതിന്റെ വ്യാപ്തി എത്രയാണെന്ന് മനസ്സിലാവുകയില്ല. അതുകൊണ്ട് ഓരോ മനുഷ്യനും അടുക്കും തോറും ഹൃദയത്തിൽ അറിയുന്ന ഒരു സത്യമാണ് പരിശുദ്ധാത്മാവ്. പലപ്പോഴും ഞങ്ങളൊക്കെ അച്ഛന്മാരൊക്കെ ഈ കുർബാനയൊക്കെ ചൊല്ലുമ്പോൾ, ഈ കുർബാനയിലൊക്കെ ഇങ്ങനെ വളരെ വളരെ ശ്രദ്ധയോടെ നിൽക്കുമ്പോഴൊക്കെ ഇങ്ങനെ നമുക്കത് അത് അതൊരിക്കലും നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല, പക്ഷെ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പറ്റും. അത് കുർബാന ചൊല്ലുന്ന അച്ഛന്മാർക്ക് മാത്രമൊന്നുമല്ല, വിശുദ്ധ ആരാധനയിൽ സംബന്ധിക്കുന്ന ഓരോ മനുഷ്യരും. എന്നോട് ചില മനുഷ്യരൊക്കെ ചിലക്കെ ചുമ വലിയ സംഭവം പറയാറുണ്ട്, അച്ഛാ അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ തോന്നി അങ്ങനെ തോന്നി ഒക്കെ പറയാറുണ്ട്. പക്ഷെ അങ്ങനെ പറയുന്നതല്ലേ പറഞ്ഞത്. ചില മനുഷ്യരൊക്കെ ആരാധനയ്ക്ക് സംബന്ധിക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന അനുഭവങ്ങളെ പറ്റിയൊക്കെ ചിലപ്പോൾ പറയാറുണ്ട്. പ്രത്യേകിച്ച് എന്തെങ്കിലും നൊമ്പരങ്ങളുമായിട്ടൊക്കെ നിൽക്കുമ്പോഴോ അല്ലെങ്കിൽ ഹൃദയത്തിൽ മുറിവുകളായിട്ടൊക്കെ നിൽക്കുമ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് അടുത്ത് കൂടുതൽ ആ പരിശുദ്ധാത്മാവ് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പൊ ആ സമയത്ത് അവർക്ക് ലഭിക്കുന്ന ഒരു ആശ്വാസവും ഒരു ബലവും ഒരു കരുതും ഒക്കെ എന്ന് പറയുന്നത് വളരെ വാക്കുകൾക്ക് അതീതമാണ്. അത് ദൈവം നൽകുന്നൊരു ദാനമാണ്. അല്ലെങ്കിൽ ചിലപ്പോഴൊക്കെ നമ്മൾ ഞങ്ങളൊക്കെ ഓർക്കാറുണ്ട്, എന്തെങ്കിലുമൊക്കെ ജീവിതത്തിൽ കുറവുകളോ പരിമിതികളോ ഒക്കെ ഉണ്ടാകുമ്പോൾ ആ സങ്കടഭാരത്തോട് ദൈവത്തിന്റെ മുമ്പാകെ മുട്ട് കുത്തുമ്പോൾ ലോകത്തിന് ആരോടും പങ്കുവെക്കുമ്പോഴും ലഭിക്കാത്ത ഒരു ഭയങ്കര സ്പർശന ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ട്. അത് യാതൊരു സംശയവും അതിനകത്തില്ല. അത് പറഞ്ഞ് മനസ്സിലാക്കാനൊക്കെ പാടാം, അത് അനുഭവിച്ചാലേ അറിയത്തുള്ളൂ. കൂട്ടുകാരോട് ഷെയർ ചെയ്യുന്നതിനേക്കാളും അല്ലെങ്കിൽ മറ്റാരോട് ഷെയർ ചെയ്യുന്നതിനേക്കാളും അതൊക്കെ പ്രയോജനമില്ലെന്നുള്ളതല്ല, പ്രയോജനമുണ്ട്. പക്ഷേ ഈ ദൈവസന്നിധിയിൽ ഇരുന്നുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നൽകുന്ന ഒരു ആത്മീയ കരുത്ത് അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് നൽകുന്ന ഒരു ആത്മീയ കരുത്ത് എന്ന് പറയുന്നത് വളരെ വളരെ അത് വാക്കുകൾക്ക് അതീതമാണ്. പലപ്പോഴും ചില ആളുകളൊക്കെ ഇങ്ങനെ പരിശുദ്ധാത്മ ഇതൊന്നും ഇല്ല ദൈവമൊന്നും ഇല്ലെന്നൊക്കെ വിശദീകരിക്കുന്ന മനോ മനുഷ്യരും ഉണ്ടല്ലോ, ചില ക്ലാസ്സുകളൊക്കെ എടുക്കുന്നുണ്ട്, ചിന്തിക്കാറുണ്ട്. അവർക്കൊന്നും ഒരിക്കലും പറയാനൊക്കത്തില്ല. കാരണം എന്നറിയാം, അവർക്കതിന്റെ അറിവില്ലാത്തത് അവർ എക്സ്പീരിയൻസ് ചെയ്യാത്തതുകൊണ്ടാണ് അല്ലേ. ശരിക്കും ദൈവം നമുക്കൊന്നിനെ എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ അതിന് ഒന്നാമത്തെ കാരണം, ഒന്നാമത്തെ ദ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് വി ഷുഡ് ബിലീവ് ഇറ്റ് എന്നുള്ളതാണ് അല്ലേ. അത് ദൈവത്തിൽ വിശ്വസിക്കാത്ത ഒരാൾക്ക് അതിനെ അതിന് എക്സ്പീരിയൻസ് ചെയ്യാൻ ഒക്കുകയല്ല. അപ്പൊ എക്സ്പീരിയൻസ് ചെയ്യാത്തത്ര കാലം അവർക്കത് ഇല്ല അല്ല പൊട്ടക്കണ്ണൻ ആനെ കാണുന്ന പോലെ ഉള്ളത്. പക്ഷെ അത് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും എനിക്കറിയാം, ഈ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ പഠിപ്പിക്കുമ്പോൾ ചില ആളുകളൊക്കെ വളരെ വൈകാരിക മനോഭാവത്തോടുകൂടി അത് ഉണ്ട് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ. നമുക്കറിയാം ഈ പരിശുദ്ധാത്മാവും ദൈവവും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമുക്ക് ഒത്തിരി റെസ്ട്രിക്ഷനാണ്, സംശയമൊന്നുമില്ല അതിനകത്ത് അല്ലേ. ഒത്തിരി റെസ്ട്രിക്ഷനാണ് നമ്മുടെ നമ്മുടെ സംസാരങ്ങൾക്ക്, നമ്മുടെ നോട്ടങ്ങൾക്ക്, ജീവിത ശൈലികൾക്ക്, നമ്മുടെ ആഗ്രഹങ്ങൾക്ക് എല്ലാം എന്തോരം നിയന്ത്രണം വരുന്നത്. ഒരു പിടിച്ചു കെട്ടുന്ന പോലെ ശരിക്കും ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ ആ പിടിച്ചു കെട്ടൽ പോലും ഒരു സന്തോഷമാകാൻ കാരണം എന്താണെന്ന് അറിയാമോ? അത് ഈ പരിശുദ്ധാത്മാവ് ഉള്ളതുകൊണ്ടാണ്. നമുക്കറിയാം നമുക്ക് എന്ത് സ്വാതന്ത്ര്യം ഉണ്ട് ലോകത്തിൽ, നമുക്ക് ഇഷ്ടമല്ലേ എങ്ങനെയും ജീവിക്കാൻ, ആരോട് എന്തും പറയാം, ഇഷ്ടം പോലെ പണം ഉണ്ടാക്കാം, ഏത് കള്ളത്തരവും നടത്താം, അല്ലെങ്കിൽ ഏത് നമുക്ക് ഇമ്മോറൽ ആയിട്ട് പോകണമെങ്കിൽ അങ്ങനെ പോകാം, മദ്യപിക്കാം, അങ്ങനെ ഏത് നമുക്ക് മനസ്സിന് ഇഷ്ടമല്ല. ശലോം പണം പറഞ്ഞ പോലെ കണ്ണിന് കൊതിക്കുന്നതെന്ന് നിയന്ത്രിക്കുന്നതെന്ന് പറയുന്ന പോലെ തന്നെ നമ്മുടെയൊക്കെ ബേസിക് ഇഷ്ടം അത് തന്നെയാണ്. പക്ഷെ ആ ഇഷ്ടങ്ങളെയൊക്കെ നമ്മൾ മുറിച്ചു മാറ്റിക്കൊണ്ട് എന്തോ ഒരു വലിയ ചട്ടക്കൂട്ടിൽ നിർത്തുന്നത് എന്തോന്നറിയാം ഈ പരിശുദ്ധം. അപ്പൊ നമ്മുടെ പിതാക്കന്മാർ ഇതൊക്കെ ആഗ്രഹിച്ചവരാ, പക്ഷെ എന്നിട്ടും ആ ആഗ്രഹിച്ച ആഗ്രഹങ്ങളെ എല്ലാം മുറിച്ചു മാറ്റിക്കൊണ്ട് എന്തോ ഒന്നിന്റെ ഒരു ചട്ടക്കൂട്ടി അവരെ സ്വയം നിർത്താൻ ആഗ്രഹിച്ചതിന്റെ പിന്നിൽ തീർച്ചയായിട്ടും അവർ ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞ ഈ രുചിച്ചറിഞ്ഞ പരിശുദ്ധാത്മാവിന്റെ ശക്തി തന്നെയാണ്. നമ്മളിരിക്കുന്നതിന് മുമ്പിൽ നമുക്കറിയാം ഇലക്ട്രിസിറ്റി ലൈൻ പോകുന്നുണ്ട് അല്ലേ. നമ്മൾ നോക്കിയാൽ കാരണം പോസ്റ്റേക്ക് പിടിച്ച് ലൈൻ പോകുന്നുണ്ട്. ശരി, ആ പോസ്റ്റിന്റെ ലൈൻ അവിടെ ഉണ്ടായത് രണ്ടോ മൂന്നോ അല്ലെ എട്ടോ പത്തോ ആളുകൾ ആ പോസ്റ്റിൽ കയറി വലിച്ചു കെട്ടിയതാ. അത് കിട്ടുന്നതിന് മുമ്പ് ആ കമ്പി കനക്കുറവാണ് അവരുടെ കയ്യിൽ ഒരുപാട് വഴങ്ങുമായിരുന്നു. അങ്ങോട്ട് വേണം ഇങ്ങോട്ട് തിരിക്കും, നമുക്ക് വേണേലും പിടിച്ചിരിക്കാനൊക്കെ ഉള്ളത് വളച്ചു കൂട്ടിയിടാം. പക്ഷെ ആ സംഗതിയില് എന്തോ ഒരു വലിയ ഒരു വലിയൊരു ശക്തിയെ ഘടിപ്പിച്ചപ്പോഴ് ഇപ്പൊ നമുക്ക് തൊടാൻ പറ്റുമോ? നമ്മൾ കയ്യിലിട്ട് വളക്കുകയും ചിരിക്കുകയും ഒക്കെ ചെയ്ത സാധനത്തെ നമുക്ക് സ്പർശിക്കാൻ പോലും ഒക്കത്തില്ല, തൊട്ടപ്പ കരിഞ്ഞു കിട്ടും. കാരണം എന്തുകൊണ്ടാണെന്ന് അറിയാം, വലിയൊരു ആർക്കും കാണാൻ പറ്റാത്തൊരു ശക്തിയെ അതുമായിട്ട് കണക്ട് ചെയ്തതുകൊണ്ടാണ്. അപ്പൊ ഇതുപോലെ തന്നെ നമ്മുടെ ജീവിതം എന്ന് പറയാം, നമ്മൾ ഈ കാണുമ്പോ ഒന്നും ആ കമ്പി കാണുമ്പോ എന്ത് കമ്പിയാ പോയി തൊട്ടാൽ എന്താന്നൊക്കെ തോന്നും, പക്ഷെ തൊടുമ്പോ വിവരം അറിയും എന്ന് പറയുന്നത് പോലെ തന്നെയാണ്. ഇപ്പൊ നമ്മൾക്ക് ഈ ദൈവത്തോട് നമ്മൾ കണക്റ്റഡ് ആകുമ്പോൾ നമ്മുടെ ജീവിതത്തിന് ഒത്തിരി നിയന്ത്രണങ്ങളോട് നമ്മുടെ ജീവിതത്തിന്, പക്ഷെ ആ നിയന്ത്രണങ്ങളൊക്കെ തന്നെ നമ്മുടെ ആത്മാവിന്റെ നമ്മുടെ ആത്മാവിനെ സംരക്ഷിക്കുന്നതാണ്, നമ്മുടെ ആത്മാവിനെ പുനർജീവം നൽകുന്നതാണ് ഈ നിയന്ത്രണങ്ങളൊക്കെ എന്നൊക്കെ ചിന്തിക്കുമ്പോഴാണ് തീർച്ചയായിട്ടും ഈ പരിശുദ്ധാത്മാവും നമ്മളിലുള്ള ദൈവാത്മാവിന്റെ ശക്തിയും ഒക്കെ കൂടുതൽ അനുഭവിച്ചറിയാത്ത കോണം നമുക്കിടയായിത്തീരുന്നത്. അതുകൊണ്ട് ഒരു പൊട്ടക്കണ്ണൻ വിശദീകരിക്കുന്ന പോലല്ല ഒരു ഒരു പരിശുദ്ധാത്മ, അത് എക്സ്പീരിയൻസ് ചെയ്ത ഒരാള് ജീവിതത്തിൽ അനുഭവിച്ചറിയുക എന്നുള്ളതാണ്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ ഈ സമയമുള്ളതുകൊണ്ട് പറയുന്നുണ്ട് അല്ലെ നിർത്തിയനായിരുന്നു. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ പരിശുദ്ധാത്മാവ് ഒരു ഒരു വ്യക്തിയിൽ പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് എങ്ങനെ അറിയുന്നേ? നമ്മൾ ചില ആൾക്കാരെ പറയുന്നുണ്ട് ഒരു കുഴപ്പമില്ലാത്ത പക്ഷേ അങ്ങോട്ട് ചെല്ലുമ്പോൾ പെരുവിരളെ തുറങ്ങി അങ്ങോട്ട് ഹല്ലേലൂയ സ്തോത്രമൊക്കെ പറയുമ്പോഴതോ ശരിക്കും അങ്ങനെ ഒരു 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 അത്തരം രീതിയിലുള്ള പഠനങ്ങളൊക്കെ ഇടക്കാലത്ത് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അത് മനുഷ്യനൊക്കെ ഒത്തിരി മനസ്സിലായി, അതൊന്നും അതൊക്കെ പൊള്ളത്തരങ്ങളാ ചുമ്മാ ഈ അതൊരു എക്സ്ട്രാസ്റ്റിക് ആയിട്ടുള്ള ഒരു സംഗതി എന്നൊക്കെ മനസ്സിലായത് ഒരു ഉന്മാദാവസ്ഥ അതൊന്നുമല്ല. പരിശുദ്ധ ഒരു വ്യക്തിയിലുള്ള പരിശുദ്ധാത്മാവിന്റെ അടയാളം എന്ന് പറയുന്നത് അയാളിൽ നിന്ന് പുറപ്പെടുന്ന ചില നന്മകളാണ്, അത് ഒരാളിൽ ഉണ്ടാകുന്ന പരിശുദ്ധാത്മാവിന്റെ നമുക്ക് തന്നെ നമ്മളെ തിരിച്ചറിയാം എന്നിൽ പരിശുദ്ധാത്മാവ് ഉണ്ടോ എന്നുള്ളത്. എന്റെ ചിന്തകള്, എന്റെ വാക്കുകള്, എന്റെ സംസാര രീതി, മറ്റുള്ളവർക്ക് ഞാൻ ചെയ്യുന്ന ഈ കാര്യങ്ങള് അല്ലേ, നമുക്ക് കർത്താവ് തന്നെ പറയാം. എന്താണ് പൗലോസ്ലിയാ തന്നെ പറയുന്നുണ്ട്, ഇപ്പൊ നമ്മൾ ഇന്നത്തെ അച്ഛൻ മാമനച്ചം വായിച്ചപ്പോൾ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളെ പറ്റിയൊക്കെ വായിക്കുന്നത്, പരിശുദ്ധാത്മാവിന്റെ ദാനവും പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളും ഒക്കെ പൗലോസ്ലിയ നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ട്. അപ്പൊ ഒരാളിൽ പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പറഞ്ഞാൽ ആ ആത്മാവുള്ള മനുഷ്യൻ പ്രതിഫലിക്കുന്ന സ്വഭാവ ശൈലി നമുക്കറിയാമല്ലോ. ഈ ഫറവോൻ യൗസഫിനെ കൊട്ടാരത്തിൽ കൊണ്ടുപോയി അടിമയായിട്ടൊക്കെ കൊണ്ടുപോയി അവിടെ ജയിലിലൊക്കെ എടുത്ത് പല കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ പതിയെ 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 ഈ ഫറവോൻ അടിമയായിട്ട് കൊണ്ടുപോയ ഈ മനുഷ്യന്റെ സ്വഭാവത്തെ പറ്റി തിരിച്ചറിയുമ്പോൾ അയാളിൽ രൂപപ്പെട്ട പല കാര്യങ്ങളും മനസ്സിലാക്കാൻ ഫറവോൻ ആളുകളുടെ മുമ്പിൽ വെച്ച് അയാളെ പറ്റി പറഞ്ഞൊരു സാക്ഷിയാണ്. അതാണ് പറയുന്നത് ഇതുപോലെ ദൈവാത്മാവുള്ള ഒരു മനുഷ്യൻ ഞാൻ കണ്ടിട്ടില്ലെന്ന്. ശരിക്കും ഒരുപാട് നൊമ്പരങ്ങൾ ജീവിതത്തിൽ അനുഭവം വേദനയിൽ കൂടി കടന്നു പോകുന്ന ഒരു മനുഷ്യനായ യോസേഫ് എന്ന് പറഞ്ഞത്, സഹോദരന്മാർ കൊണ്ട് പൊട്ടക്കനട്ടിയിട്ടു, അവരുടെ ക്രൂരതകള്, പിന്നെ അടിമകള്, ഫറവോന്റെ ഭാര്യ കൊടുത്ത. അപ്പൊ ശരിക്കും വൈരാഗ്യ മനോഭാവത്തോടെ ജീവിക്കേണ്ട ഒരു മനുഷ്യനാണ് സത്യത്തിൽ യോസേഫ് എന്ന് പറയുന്നത്. പക്ഷെ അയാൾ ആ വൈരാഗ്യ മനോഭാവത്തെക്കാൾ കൂടുതലായിട്ട് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ആ പവർ ഹൗസ് ആയ ദൈവവുമായിട്ട് അയാൾ കണക്ട് ചെയ്തത് കൊണ്ട് അയാളിൽ നിന്ന് പുറപ്പെട്ടതൊക്കെ പിന്നെ നന്മകളാണ്. ആ നന്മകൾ കണ്ടപ്പോഴാണ് ഫറവോൻ പറഞ്ഞത് ദൈവാത്മാവുള്ള ഇതുപോലൊരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല എന്നുള്ളത്. അപ്പൊ ദൈവാത്മാവിനെ കണ്ടെത്തുന്നത് അയാളിൽ നിന്ന് രൂപപ്പെട്ട സംഗതികളും അയാളുടെ ചിന്തകളും അയാളുടെ ജീവിതശൈലിയൊക്കെ കണ്ടപ്പോഴാണ് ഫറവോന് മാറ്റം ഉണ്ടായത്. പക്ഷെ ശരിക്കും നമ്മളിൽ അങ്ങനെ നമ്മൾക്ക് ചുറ്റുപാട് നിൽക്കുന്ന ആളുകൾക്കോ ഇല്ലേ, നമ്മളെ കൊല്ലി പ്രാർത്ഥിക്കുന്ന മനുഷ്യർ എന്നൊക്കെ അവകാശപ്പെടുന്നുണ്ടെങ്കിലും നമ്മളെ കണ്ട ആരെങ്കിലുമൊക്കെ അങ്ങനെ പറയാൻ സാധ്യതയുണ്ടോ? ചിന്തിക്കണ്ട, അവിടെയാണ് നമ്മളിലുള്ള, ഇപ്പൊ ഞാൻ പറഞ്ഞു, അവിടെയാണ് നമ്മളിലുള്ള പരിശുദ്ധാത്മാവിന്റെ ഇല്ലേ ഈ വലിപ്പച്ചെറുപ്പമൊക്കെ മനസ്സിലാകുന്നത്. നമ്മുടെ സമീപവും നമ്മുടെ സാന്നിധ്യവും നമ്മുടെ വാക്കുകളും നമ്മുടെ ചിന്തകളും ഒക്കെ എങ്ങനെയാന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. അപ്പം ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഈ പരിശുദ്ധാത്മാവിനെ നേടുക, നമുക്കൊക്കെ നമ്മളിലെല്ലാം ദൈവാത്മാവുണ്ട്. മാമോദിസായിൽ കൂടി ദൈവാത്മാവിന്റെ വിത്ത് നമ്മൾ പാകിയിട്ടുണ്ട്. പക്ഷെ നമ്മുടെ പിതാക്കന്മാർ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളതൊക്കെ ആ പ്രാർത്ഥനകളിലും ആ ജീവിത ശൈലികളൊക്കെ. എനിക്ക് മാമനച്ചൻ എന്ന് പ്രാർത്ഥിച്ച പ്രാർത്ഥന സത്യം പറഞ്ഞാൽ അധികം അത് കേട്ടിട്ടില്ല, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അത് നല്ലൊരു പ്രാർത്ഥനയാണ്, പരിശുദ്ധാത്മാവിനെ ജ്വലിക്കണമേ ജ്വലിക്കണമേ എന്നുള്ളത്. അതൊക്കെ നമ്മുടെ പിതാക്കന്മാരുടെയൊക്കെ പ്രാർത്ഥനാ രീതികളാണ്. അത് എനിക്ക് തോന്നുന്നു ഈ ദിവനങ്ങളിലൊക്കെ നമ്മൾ നിരന്തരം ചൊല്ലുന്നത് നല്ലതാണ്. നമ്മുടെ എനിക്ക് തോന്നുന്നു ഈ പ്രാർത്ഥന കഴിഞ്ഞ ആഴ്ച അച്ഛൻ ഇതുമായി ബന്ധപ്പെട്ട് പ്രാർത്ഥിച്ച ആരോടൊക്കെ ചോദിക്കുകയും ചെയ്തതായി കേട്ടത്, ഈ പ്രാർത്ഥന നല്ലൊരു പ്രാർത്ഥനയാണല്ലോ എന്നുള്ളത്. പരിശുദ്ധാത്മാവിന് വേണ്ടി നമ്മൾ ഒരുക്കുന്ന നമ്മളിലൊക്കെയുള്ള പരിശുദ്ധാത്മാവിനെ ജ്വലിപ്പിക്കുക എന്നുള്ള പൗലോസ് ശ്ലീഹ തിമോഥെയോസ് പറഞ്ഞതുപോലെ നിന്നിലിരിക്കുന്ന ദൈവാത്മാവിനെ ജ്വലിപ്പിക്കുക എന്നുള്ളത്, നമ്മൾ ജ്വലിപ്പിക്കുക എന്നുള്ളത് ഇതുകൊണ്ടാണ്. പ്രാർത്ഥനയിലും ആരാധനയിലും അനുഷ്ഠാന ജീവങ്ങളിൽ നോമ്പുകളിലും പിന്നെ അങ്ങനെയൊക്കെ നമ്മളതിനെ ജ്വലിപ്പിക്കുമ്പോഴാണ് തീർച്ചയായിട്ടും നമ്മളിൽ നിന്ന് നന്മ ഉറപ്പെട്ടു വരുന്നത്. നമ്മൾ ക്രിസ്ത്യാനികളായിട്ടൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിലും എന്തോ മറ്റുള്ളവരെ വേദനിപ്പിക്കുകയും വാക്കുകളിൽ കൂടിയും പ്രവർത്തനങ്ങളിൽ കൂടിയും ഒക്കെ, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, നമ്മളെ ഓരോ മെസ്സേജൊക്കെ പാസ് ചെയ്യുന്നതിൽ കൂടിയൊക്കെ എന്തോരും ദുഷ്ടതകൾ നമ്മൾ അറിഞ്ഞു അറിയാതെയൊക്കെ പലരും ചെയ്യുന്നുണ്ട്. അതൊക്കെ ശരിക്കും ഈ യഥാർത്ഥ ദൈവാത്മാവ് ഉള്ളിലില്ലാത്തതുകൊണ്ടാണ്. പക്ഷെ യഥാർത്ഥ ദൈവാത്മാവ് ഉള്ളിലുണ്ടെങ്കിൽ നമുക്ക് അങ്ങനൊന്നും ചെയ്യാൻ തോന്നുന്നില്ല. മറ്റുള്ളവന്റെ സങ്കടങ്ങൾ സ്വന്തം സങ്കടങ്ങളായിട്ടൊക്കെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നത് നമ്മളിൽ ആ ദൈവാത്മാവ് വളരുമ്പോഴാണ്. അല്ല, അത് ഒത്തിരി പ്രാർത്ഥിക്കുമോ ഒന്നല്ല ഞാൻ പറഞ്ഞത്. ഈ ഒത്തിരി പ്രാർത്ഥിക്കപ്പെട്ട് അതിന്റെ ഗുണം കണ്ടില്ല, പിന്നെ പ്രാർത്ഥനയ്ക്ക് വല്ല ഗുണമുണ്ടോ? ഒന്നുമില്ല. ഒരുപാട് പ്രാർത്ഥിക്കുകയൊക്കെ എന്റെ മുന്നിൽ ഇരിക്കുന്ന ഒരാളോട് സൗഹൃദമായി എനിക്ക് ചിരിക്കാൻ സാധിച്ചില്ലെങ്കിൽ പിന്നെ എന്റെ പ്രാർത്ഥനയ്ക്ക് എന്ത് ഗുണമുള്ളേ? ശരിക്കും ഒരു ചിരി കൊണ്ടുപോലും നമുക്ക് ഒരാളെ നേടാൻ പറ്റും. പറ്റുമോ? തീർച്ചയായിട്ടും പറ്റും. നമ്മുടെ സ്വാമിക്ക് ഒരു ചിരി പറഞ്ഞു നമുക്കൊരാൾ. എന്ന് വെച്ചാല് ഈ മറ്റേ ചിരിയല്ല, അത് ആക്കുന്ന ചിരി ഉണ്ടല്ലോ, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. അങ്ങനെ മലയാളികൾക്ക് ഒരു ബ്രാൻഡഡ് ചിരിയുണ്ട്, വന്നിരിക്കുക അവര് എന്ന് പറഞ്ഞൊരു ചിരി. ഞാൻ ആ ചിരിയുടെ ഉദ്ദേശിച്ചല്ലോ, അത് നമുക്ക് വേണ്ട തിരിച്ചറിയും. ആക്കിയ ചിരിയല്ല, പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് ആത്മാർത്ഥമായിട്ട് ഒരാളെ, ഒരു സഹോദരനെ കാണുമ്പോഴുണ്ടാകുന്ന അല്ലെ, അത് ഹൃദയത്തിനുള്ളിൽ നിന്ന് വരേണ്ടതാ. അതൊരു ദൈവാത്മാവിന്റെ ഉള്ളിലുള്ളതാ. നമ്മുടെയൊക്കെ പിതാക്കന്മാരൊക്കെ ജീവിച്ചവരാ. ഇപ്പൊ പാമ്പാടി തിരുമേനിയൊക്കെ പറ്റി അദ്ദേഹത്തെ പറ്റിയൊക്കെ പറയുന്നത്, ഒരു കൊച്ചു കുഞ്ഞു പോലും അദ്ദേഹത്തെ കണ്ടിട്ട് തിരിച്ചു പോകുമ്പോഴും അദ്ദേഹം അത്ര സുന്ദരനായ ആളൊന്നും ഉണ്ടായിരുന്നില്ല. വലിയ നിറമോ വലിയ സൗന്ദര്യം വലിയ ഞാനേക്കാളൊക്കെ വിളിച്ചിരിക്കുന്ന ചിലർക്കൊക്കെ അദ്ദേഹത്തെ അറിയാം. അങ്ങനൊന്നും ഉള്ള ഒരാളല്ല, പക്ഷെ അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കി പോകുന്ന ഒരു കുഞ്ഞു പോലും, ആ കുഞ്ഞിന്റെ ഹൃദയത്തിൽ പോലും ആ പാമ്പാട് തിരുമേനി ഒരു സ്നേഹത്തിന്റെ വലിയ വിഗ്രഹമായിട്ട് രൂപപ്പെട്ടു വരുന്നതിന് പിന്നിലൊക്കെ ഈ ശരിക്കും പരിശുദ്ധാത്മാവിന്റെ അടയാളമാണ്. അതൊക്കെ പരിശുദ്ധാത്മാവെന്ന് പറഞ്ഞു നമ്മൾക്ക് പരിചയപ്പെടുന്ന ഒരാളിൽ നമുക്ക് അവരിൽ ഒരു സ്നേഹത്തിന്റെ വിത്ത് പാകാനായിട്ട് നമുക്കുണ്ടാകുന്ന ഒരു ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരുമ്പോഴത്തേക്ക് വലിയ പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങളാണ്. അതുകൊണ്ട് ഈ ഓരോ ആരാധനകളിലൊക്കെ നമ്മൾ സംബന്ധിക്കുമ്പോഴും നമുക്ക് അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. നമ്മുടെ ജീവിതത്തിൽ അതേ ഉള്ളിൽ മെച്ചപ്പെട്ടു വരുന്നത്. പിന്നെ എന്നും വേണ്ട, നാട്ടുകാർക്കൊന്നുമില്ല, നമ്മുടെ മക്കൾക്കെങ്കിലും നമ്മുടെ സാന്നിധ്യം ഒരു പരിശുദ്ധാത്മാവ് എന്റെ അപ്പനില് എന്റെ അമ്മയില് ദൈവാത്മാവുണ്ടെന്ന് പറയാൻ ഒരു ഇടവരുത്തട്ടെ. ചില പിള്ളേരൊക്കെ പറയുന്നുണ്ട്, അപ്പം വീട്ടിൽ വന്ന് കേറുമ്പോഴേ ചോദിക്കും, ഓ അപ്പ വീട്ടിലുണ്ട്. ഈ അടുത്ത സമയത്ത് ഇങ്ങനെ പറഞ്ഞ കൊച്ചു പറഞ്ഞതാ, അപ്പം വീട്ടിലുണ്ടെങ്കിൽ നേരത്തെ സ്കൂളിൽ പോകും, എന്നിട്ട് താമസേ വരും. സത്യം വെറുതെ പറയുന്നതല്ല, എന്നിട്ട് താമസേ വരത്തുള്ളൂ, കാരണം അത്ര ഇറിറ്റേറ്റഡാണ്. അപ്പൊ ശരിക്കും ഒരു അപ്പന്റെ സാന്നിധ്യം ഏറ്റവും വലിയ സ്നേഹമായിട്ട് അറിയേണ്ടത്, അത് തീർച്ചയായിട്ടും അത് കുട്ടിയുടെ കുഴപ്പമില്ല, ഈ അപ്പൻ ആ കുഞ്ഞിനോടുള്ള ഇടപഴകലിന്റെ കുഴപ്പമാണ്. അല്ല, അപ്പനും അമ്മയും ആരായാലും പറഞ്ഞത്, ചില അമ്മമാർക്ക് അങ്ങനെ ഉണ്ട്, അയ്യോ അമ്മ അവിടെ ഉണ്ട്. ശരിക്കും അമ്മയുടെ അപ്പന്റെ സാന്നിധ്യം ഏറ്റവും കൂടുതൽ സന്തോഷം അറിയിക്കേണ്ട മക്കൾക്ക് അങ്ങനെ അകൽച്ചു തോന്നുന്നതിലെ കാരണം എന്നറിയാം, അവരുടെ ഉള്ളിൽ സ്നേഹത്തിന്റെ ആത്മാവിൽ നമുക്ക് വളരാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. എന്തൊക്കെയോ നമ്മുടെ നിർബന്ധ ബുദ്ധികളും നമ്മുടെ താല്പര്യങ്ങളും അവരുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന ചില സ്വാർത്ഥ താല്പര്യങ്ങളും ഒക്കെ ആയിട്ട് അവരുടെ ഉള്ളിൽ നമ്മളെ, അപ്പൊ നമ്മുടെ സ്വന്തം മക്കളിൽ പോലും ഒരു ദൈവാത്മാവിനെ വളർത്തിയെടുക്കാൻ നമുക്ക് സാധിച്ചില്ലെങ്കിൽ നമ്മൾ അധികാളെ ലോകത്ത് ജീവിച്ചിരിക്കുന്നുള്ളതല്ല, അതിനേക്കാൾ വലിയ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ അവരിൽ ഈ സ്നേഹത്തിന്റെ ഒരു വിത്ത് പാകാനായിട്ട് നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ നമ്മുടെയൊക്കെ പ്രാർത്ഥന കൊണ്ടോ നമ്മുടെയൊക്കെ ഭക്തി ജീവിതം കൊണ്ടോ അല്ലെ നമ്മുടെ ജീവിതം കൊണ്ട് ഇത് ഗുണമുള്ളത്. അതുകൊണ്ട് നമ്മുടെ ശരിക്കും നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ആ ദൈവാത്മാവിനെ, ഞാനൊരു മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യമാണ്, നമ്മുടെ കുഞ്ഞുങ്ങളിൽ ഈ ദൈവാത്മാവിന്റെ പ്രാധാന്യമൊക്കെ പറഞ്ഞു. ഈ പെന്തക്കോസ്തി പെരുന്നാൾ വരുമ്പോഴും മക്കളെ ഇന്ന് പെന്തക്കോസ്തി പെരുന്നാളാണ്, ഒരുക്കി അതിനുവേണ്ടി നമുക്കൊക്കെ ദൈവാത്മാവുണ്ട്, ഈ ശുശ്രൂഷയൊക്കെ നിർവഹിക്കുമ്പോഴും നമുക്ക് കൂടുതൽ താല്പര്യത്തോടെ അതിൽ ഒരുക്കണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്ന എത്ര പറഞ്ഞു കൊടുക്കണമെങ്കിൽ നമുക്ക് ഇതിനെ ഒരു വിശ്വാസം ബോധമൊക്കെ വേണം. പെന്തക്കോസ്തി പെരുന്നാളിന്റെ ദിവസം പോലും പിന്നെ ടൂറിന് പോകുന്നവരെ എനിക്കറിയാം. ശരിക്കും നമ്മുടെ ഇതൊക്കെ പിതാക്കന്മാർ ഈ ചിട്ടവട്ടങ്ങളെ ക്രമീകരിച്ചത് അവർ മണ്ടന്മാരായത്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അവർക്ക് ഇങ്ങനെയൊക്കെ ജീവിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ അതൊക്കെ മാറ്റി നിർത്തി അവരിങ്ങനെ ജീവിച്ചതും ഇങ്ങനെ ജീവിക്കണമെന്നും നമ്മളെ പഠിപ്പിച്ചത് അതിനെ നിലനിൽപ്പുള്ളൂ, ആ എലമെന്റിന് മാത്രമേ ഒരു എക്സിസ്റ്റൻസ് ഉള്ളൂ, ബാക്കിയെല്ലാം ഈ ലോകത്തിൽ നിന്ന് പോകുന്നതാണ്. അപ്പം അതിനെ നമ്മൾ നേടിയെടുക്കാനും അതിനനുസരിച്ച് ജീവിക്കാനും ഒക്കെ നമുക്ക് സാധിക്കണം. പോകട്ടെ, ഞാൻ സമയത്തിരി ഉണ്ടായിരുന്നുകൊണ്ടാണ് ഞാൻ ഇത്രയും സമയം ഞാൻ എടുത്തത്. നമുക്ക് ഈ പെന്തക്കോസ്തി പെരുന്നാളിലായിട്ട് നമ്മളൊക്കെ കടന്നു വരികയാണ്. ദയവായിട്ട് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, അലസമായിട്ടിരിക്കാതെ ദിനങ്ങളിലൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുവാനും, ഇനിയിപ്പം ഈ ഞായറാഴ്ചയാണ് പെരുന്നാൾ, എല്ലാവരും പള്ളി ഒരുക്കത്തോടെ പോയി കാല ദിവസമായിട്ട് സന്ധ്യാനമസ്കാരത്തിന് പോയി ആരാധിച്ച് ഒരുങ്ങി ആ പരിശുദ്ധാത്മാവിന്റെ, നമുക്കറിയാം പരിശുദ്ധാത്മാവിന്റെ ആ ദിനങ്ങളിൽ നമുക്ക് വെള്ളം കളിക്കുന്ന ഒരു ശുശ്രൂഷയാണ് നമുക്കുള്ളത്. വെള്ളം നമുക്കറിയാം, വാട്ടർ ദ മീഡിയം ഓഫ് എന്താ ചാനൽ ഓഫ് ദ ഹോളി സ്പിരിറ്റ് എന്നാണ് പറയുന്നത്. നമുക്കറിയാം സൃഷ്ടിയുടെ ആരംഭത്തിൽ തന്നെ വെള്ളത്തിന്മേൽ പരിശുദ്ധാത്മാവ് വർഷിച്ചു. അതോടൊപ്പം തന്നെ ഈ പഴയ നമ്മ കാലഘട്ടത്തില് സമാധാന കൂടാരത്തിൽ ആരാധിക്കാനായിട്ട് വരുന്ന ആളുകളുടെ മുമ്പിൽ മോശ വെള്ളവും രക്തവും ഒക്കെ തളിച്ച് അവരനുഗ്രഹിക്കുന്നതായിട്ട്, അപ്പം പരിശുദ്ധാത്മാവിന്റെ ഒരു ചാനലായിട്ടാണ് നമ്മൾ പറയുന്നത്. നമ്മുടെ കർത്താവിന്റെ ക്രൂശിൽ മരിക്കപ്പെടുന്ന ശരീരത്തോടെ രക്തവും വെള്ളവും ഒഴുകി, കർത്താവും പറയുന്നുണ്ട് പല പ്രാവശ്യമായിട്ടില്ലയോ, പിന്നെ എന്താണ് എന്നിൽ വിശ്വസിക്കുന്നതിനുള്ളിൽ ജീവന്റെ ജലമൊഴുകും എന്നൊക്കെ പറയുന്നുണ്ട്. ശമനിയാസ് കരിസ്ഥിതിയോട് പറയുന്നുണ്ട് ജീവജലത്തിന് വേണ്ടി, ഇങ്ങനെ ഒത്തിരി ഉദാഹരണങ്ങളുണ്ട്. അപ്പം ജലം അങ്ങനെ ഏറ്റവും വലിയൊരു അടയാളമായിട്ട് നമ്മളെ കാണിക്കുന്നത്. അതുകൊണ്ട് പിതാക്കന്മാരൊക്കെ ആ ജലം അതിന്റെ ഒരു അടയാളമായിട്ട് എടുക്കുന്നത്. നമുക്കറിയാം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമധേയത്തിൽ മൂന്ന് പാത്രങ്ങൾ വെച്ച് ഈ പ്രാർത്ഥനകളൊക്കെ നടത്തി ഓരോ ശുശ്രൂഷയ്ക്കും ഓരോ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവ് സെപ്പറേറ്റ് പ്രാർത്ഥനകളൊക്കെ നടത്തി നമ്മളെ വെള്ളം തളിച്ച് അനുഗ്രഹിച്ച് ശുദ്ധീകരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലോകത്തിലെ എല്ലാ മാലിന്യങ്ങളും നമ്മളിൽ നിന്ന് മാറ്റപ്പെട്ട് പുതിയ മനുഷ്യനാകാനായിട്ട്, അപ്പൊ ഈ ശുശ്രൂഷകളൊക്കെ പിതാക്കന്മാർ ചെയ്തത് എത്രയും പ്രാധാന്യം അതിന്റെ ഉള്ളിൽ മനസ്സിലാക്കിക്കൊണ്ടാണ്. അപ്പൊ നമ്മളും അത് അനുഭവിക്കുകയും തിരിച്ചറിയുകയും നമ്മുടെ മക്കളെയും അതിനായിട്ട് നമ്മൾ ഒരുക്കുകയൊക്കെ ശരിക്കും നമ്മുടെ മക്കളെ ഇതിനായിട്ട് ഒരുക്കുന്നതിന്റെ പിന്നിൽ മാതാപിതാക്കൾക്ക് വലിയൊരു ഉത്തരവാദിത്വമുണ്ട് കേട്ടോ. അത് മറന്നു പോകരുത്. അത് നമ്മൾ ചെയ്തില്ലെങ്കിൽ നമ്മളോട് ദൈവം ചോദിക്കും. നമ്മുടെ മക്കളെ അതിനായിട്ട് ആ പ്രാധാന്യം ആ സീരിയസ്നെസ്സും പറഞ്ഞ് ആരാധനയിൽ ഒരുക്കിക്കൊണ്ട് വരിക എന്നുള്ളത് നമ്മുടെ മാതാപിതാക്കളുടെ ഏറ്റവും വലിയ ഗുണം. അല്ലാതെ അവര് കുറെ കഴിഞ്ഞ് കഞ്ചാവടിക്കുകയും പിന്നെ വെള്ളം അടിക്കുകയും തോന്നുന്ന പോലെ പോയിട്ട് എന്നാലും എന്റെ കുഞ്ഞിങ്ങനെ ചെയ്തല്ലോ എന്ന് പിന്നെ നഞ്ചിട്ടടിച്ചിട്ട് കാര്യമൊന്നുമില്ല കേട്ടോ. ഒന്നും കാര്യമില്ല. അല്ലെ കതിരെ കൊണ്ട് പിന്നെ വളം എന്താ ഇങ്ങനെ വരുന്നില്ലേ എന്ന് വെച്ചിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞു തന്നെ. അപ്പം നമ്മൾ കൊടുക്കേണ്ട സമയത്ത് മാതാപിതാക്കള് ആ ശ്രദ്ധ അത് വെറുതെ പറയുകയല്ല. നമ്മുടെ ജീവിതത്തിൽ അല്ല അപ്പന് ഇങ്ങനെ മക്കളെ എഴുന്നേക്കണ പള്ളി പോണ പ്രാർത്ഥിക്കണം എളുപ്പം ഒന്ന് വിളിച്ച് വിളിച്ചുകൊണ്ട് നിർബന്ധിച്ച് വണ്ടിയെ കൊണ്ടുപോയി പള്ളിക്കകത്ത് പള്ളി പറ്റത്തില്ല നീ കയറിക്ക ഞാൻ പുറത്ത് നിന്നോളാന്ന് പറയുന്ന മാതാപിതാക്കളായിരുന്നു മിക്കവാറും. അങ്ങനെ കൊണ്ടുപോയിട്ട് ഒരു കാര്യമില്ല. പള്ളിക്കകത്ത് നിന്ന് കൈകൂപ്പി പ്രാർത്ഥിക്കുന്ന അപ്പന്റെ അമ്മയുടെ മോഹം കണ്ടിട്ട് വേണം ഈ പിള്ളേർ കൈകൂപ്പി ദേവാലയത്തിൽ നിൽക്കാനായിട്ട്. അല്ലാതെ പള്ളി വരുമ്പോഴപ്പം പുറകിലും അമ്മ അവിടെ ഇവിടെ നടക്കുന്ന അങ്ങനെ ശൈലിയൊക്കെ കുഞ്ഞുങ്ങൾ കണ്ടുവരുമ്പോഴത്തേക്ക് ഇവരിൽ ഏത് ആത്മാവിനെ നമുക്ക് പകർന്നു കൊടുക്കാൻ പറ്റുന്ന വളരെ ഗൗരവത്തോടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞത്. അത് പലയിടത്തും നടക്കുന്ന ഒരു സംഭവമായത് പ്രത്യേകിച്ച് പല പള്ളികളിലും ഞാൻ കാണുന്നില്ല. ചായ ഇന്നിടത്തും കട്ടൻ കാപ്പി ഇടുന്നിടത്തും അപ്പന്മാർ പോകും. ആ അപ്പന്മാരുടെ മക്കൾ എങ്ങനെ ഗുണം വരുന്നത്? കാരണം അവര് കണ്ടുവരുന്നത് അതാ. ഞാൻ വളരെ വേദനയോടെ പറയുന്നത്, പണ്ടൊരു അച്ഛന് അങ്ങനെ ഇത് കണ്ടുകൊണ്ട് ശാസിക്ക ചെന്നപ്പോ അച്ഛൻ പറഞ്ഞു, അച്ഛൻ അച്ഛൻ പള്ളിക്കാത്ത കാര്യം നോക്കി ഇവിടുത്തെ കാര്യം ഞങ്ങൾ നോക്കി. ഒരാൾ പറഞ്ഞോ ആരുടെങ്കിലും വിധേയത്വം വേണ്ടേ? ഇതൊക്കെ ഒരു 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 അഹങ്കാരവും നിഷേധവും. വാസ്തവത്തിൽ ദേവാലയത്തിൽ ആരാധന നടക്കുമ്പോൾ അതിൽ സംബന്ധിക്കാതെ പുറകെ വർത്താനം പറഞ്ഞു നിൽക്കുന്നത് ദൈവത്തെ നിഷേധിക്കുന്നുണ്ട്. അതിപ്പം എല്ലാം വീട്ടിയിരിക്കുക, അതൊന്നും ചെയ്യരുത്. നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് മാതൃകയാകണം. അങ്ങനെ പള്ളി പ്രാർത്ഥിക്കുന്ന ഞാൻ ഇന്ന് പല ആൾക്കാരെയൊക്കെ ശ്രദ്ധിക്കപ്പെടും. എനിക്കറിയാം ശരിക്കും ഈ ചിലര് പറയും ഞാൻ ആരെ വേദനിപ്പിക്കാനൊന്നും പോട്ടെ, ഞാൻ ആ വിഷയത്തിലോട്ട് പോകുന്നില്ല, പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും പ്രശ്നം ഇത്രയേ ഉള്ളൂ. പള്ളിയില് ആരാധിക്കുന്ന മക്കളാണെങ്കിൽ അവരുടെ മക്കൾ അവിടെ ഒപ്പം ഉണ്ടാകും, സംശയമൊന്നുമില്ല. അതെന്നും അത് ഓർത്തിരിക്കുന്നത് നല്ലതാണ്. അഥവാ ഇനി അത് ഇതുവരെ സംഭവിച്ചിട്ടില്ലെങ്കിൽ ഇനി തിരുത്താൻ നമുക്ക് ഇനിയുണ്ട് സമയം. നമ്മുടെ മക്കള് ഏതെങ്കിലും മക്കൾ പോയിട്ടുണ്ടെങ്കിൽ അവരൊക്കെ തിരിച്ചു വരും. അതിന് നമ്മൾ ഇനിയും നമ്മൾ പോയി പ്രാർത്ഥിച്ചാൽ മതി. ആ ദൈവം നമ്മുടെ കണ്ണുനീർ കാണുന്ന ദൈവം പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കും. അവിടെ പോയി മുട്ടുകൂത്തി ദൈവമേ എന്റെ ജീവിതത്തിൽ എനിക്ക് എന്റെ കുഞ്ഞുങ്ങളെ ഒന്നും നേരെ നയിക്കാനായിട്ട് കഴിഞ്ഞില്ല, ഇനിയെങ്കിലും അവിടുന്ന് ആത്മാവ് പ്രവർത്തിക്കണം. തീർച്ചയായിട്ടും തിരിച്ചു വരുന്ന എന്റെ ഒരു 100% വിശ്വാസം. പോകട്ടെ, ദൈവത്തിന്റെ ആത്മാവ് നമ്മളിലൊക്കെ വസിക്കട്ടെ. ഇത്ര സമയം ഉള്ളതുകൊണ്ട് ഞാനത് കൂട്ടിച്ചേർത്തുന്നുള്ളതേ ഉള്ളൂ. ഈ ദിവസങ്ങളിലൊക്കെ ഏറ്റവും പ്രാധാന്യത്തോടും പ്രാർത്ഥനയോടും ഒക്കെ ചേർന്ന് വരാനായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. ഇപ്പോഴ് അനുതാപത്തിന്റെ ഒരു ഗീതം പാടിയതിനു ശേഷം നമുക്ക് മധ്യസ്ഥ പ്രാർത്ഥന നടത്തുക. കർത്താവെ കറയില്ലാത്ത എന്നുള്ള ഗീതത്തിന്റെ എൻ പാപത്തിൻ ബഹുലതയാൽ റൂഹ വഴി ഞാൻ പ്രാപിച്ച ആ പാപം
എൻ പാപത്തിൻ ബഹുലതയാ റൂഹ വഴി ഞാൻ പ്രാപിച്ച
പ്രാർത്ഥന നടത്താം. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള പേരുകൾ ഈ സമയത്ത് നമ്മുടെ സാധാരണ പറയുന്ന പേരുകളൊക്കെ തന്നെ വായിക്കുന്നു. റജിയെ മുമ്പാകെ ഓർത്ത് പ്രാർത്ഥിക്കാം. ജിമ്മി, സാറാമ, ലിൻസി, ആലിസ് ജോസഫ്, ലളിത, ലൊറീൻ, സാബു, മോളി ഫ്രം ഹ്യൂസ്റ്റൺ, മിഷേൽ, ജോയൽ, ചിയാൻ, സൂസൻ, ബെഞ്ചമിൻ, ജോസഫ് ചാക്കോ, എവിലിൻ, മാത്യു, ഹെലൻ വില്യംസ്, അഥീന, അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ ന്യൂയോർക്കിൽ ഒരു സക്രിയ അച്ഛൻ, സീനർ അച്ഛനാണ്, അമേരിക്കയിലെ ആദ്യ കാർഡിൽ വന്ന അച്ഛൻ, അച്ഛൻ ദേവസ്വനത്തിലേക്ക് യാത്രയായി, അച്ഛന്റെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കാം. അതോടൊപ്പം നമുക്കറിയാം കെ പി യോഹന്നാണ് അദ്ദേഹം മരണപ്പെട്ട കാര്യം നമുക്കറിയാം. അദ്ദേഹം എന്തു ആയിക്കോട്ടെ നമ്മുടെ സഹോദരനാണ്, അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ പറയണ്ട, പ്രാർത്ഥിക്കാം. ബാറയ്ക്കുമോർ, ഞങ്ങളെ സ്നേഹിക്കുന്ന കാരുണ്യവാനായ ദൈവമേ, അങ്ങയുടെ സന്നിധിയിൽ വീണ്ടും അടുത്തു വന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞങ്ങളിൽ അവിടുന്ന് പരിശുദ്ധാത്മാവിന്റെ നൽവരങ്ങളെ നൽകിയിട്ടുണ്ടെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. പക്ഷെ പലപ്പോഴും ഈ ലോകത്തിന്റെ താല്പര്യങ്ങളിലും ഈ ലോകത്തിന്റെ വികൃതകളിലും പിശാചുരുക്കുന്ന കണികളിലൊക്കെ പെട്ട് ഞങ്ങളിലുള്ള ആത്മാവ് വളരാതെ തളർന്നുകൊണ്ടിരിക്കുന്ന ഈ അവസ്ഥയിൽ ദൈവമേ ഞങ്ങളെ തന്നെ മുമ്പാകെ സമർപ്പിക്കുന്നു. ഞങ്ങളിലുള്ള ആത്മാവിന്റെ അവിടുത്തെ ഇട്ടേക്കുന്ന ദൈവാത്മാവിനെ പറ്റി നല്ല ബോധമുള്ളവരായിട്ട് വരുവാനും ഞങ്ങളിലുള്ള ആത്മാവിന്റെ പ്രാധാന്യത്തെപ്പറ്റി തിരിച്ചറിയുവാനുള്ള ബോധം ഞങ്ങൾക്ക് നൽകണമേ. ആ ജ്ഞാനവും ആ തിരിച്ചറിവും അതിനെ വളർത്തിയെടുക്കത്തക്കവണ്ണം ഞങ്ങളെ അവിടുന്ന് ഒരുക്കണമേ. തമ്പുരാനെ, അവിടുന്ന് ഞങ്ങളിൽ പ്രവർത്തിക്കണമേ. അവിടുന്ന് ഈ ലോകം വിട്ടു പോകുമ്പോഴും ഇന്നും ഞങ്ങൾക്കൊപ്പം ഇരിക്കുന്നു ഞങ്ങൾ തീർച്ചയായിട്ടും അറിയുന്നു. പലപ്പോഴും വാക്കുകൾക്ക് അതീതമായി അനുഭവിച്ചറിയുന്ന ആ ദൈവാത്മാവിന്റെ സാന്നിധ്യം തിരിച്ചറിയത്തക്കവണ്ണം ഞങ്ങളെ അവിടുന്ന് വിശദീകരിക്കണമേ. ഞങ്ങളുടെ ഉള്ളിൽ അവിടുന്ന് നിറയണമേ. ദൈവമേ, അങ്ങ് ഞങ്ങളുടെ ഉള്ളിൽ നിറയുമ്പോൾ ഞങ്ങളിൽ നിന്ന് പുറപ്പെടുന്നത് അനേകരെ ആകർഷിക്കത്തക്കവണ്ണം, സ്നേഹത്തിൽ ആകർഷിക്കത്തക്കവണ്ണം, സൗരഭ്യങ്ങളുടെ ഒരു സാധ്യതയായി ഞങ്ങൾ ഈ ലോകത്തിൽ പരിലസിക്കണമേ. ഞങ്ങളുടെ മക്കൾക്ക് നല്ലൊരു മാതൃകയായി ജീവിക്കാൻ ഞങ്ങളെ അവിടുന്ന് പഠിപ്പിക്കണമേ. അപ്പന്റെ അമ്മയുടെയും മുഖത്ത് നോക്കി ദൈവാത്മാവുള്ള മാതാപിതാക്കളെന്ന് ഞങ്ങളുടെ മക്കൾക്ക് പറയത്തക്കവണ്ണം ഞങ്ങളെ വിശുദ്ധിയിൽ ഒരുക്കണമേ. അതിൽ കൂടി അങ്ങയെ സ്നേഹിക്കുവാനും അങ്ങയുടെ പാതകൾ കണ്ടെത്തുവാനും അതിന്റെ മക്കളെ ഇടയാക്കണമേ. ഈ ലോകത്തിലെ ഞങ്ങളുടെ ജീവിതം നിശ്ചിത കാലഘട്ടമുള്ള ജീവിതമാണെന്ന് ഞങ്ങൾക്കറിയാം. എത്ര കാലം ജീവിക്കുന്നു എന്നുള്ളതിനേക്കാൾ ഉപരിയായി ജീവിക്കുന്ന കാലം ദൈവമേ സൗരഭ്യം പകർത്തുന്ന മക്കളായിട്ട് ഞങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ. ഞങ്ങളുടെ ജീവിതത്തിന് ഏറ്റവും വലിയ നേട്ടവും അത് തന്നെയാകാൻ ഞങ്ങളെ ഒരുക്കണമേ. രോഗികളായ അനേകരുടെ പേരുകൾ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിച്ചു. ഓരോ മക്കളെയും തമ്മിൽ അവൻ വാഴ്ത്തി അനുഗ്രഹിക്കണമേ. ബലം നഷ്ടപ്പെട്ടു പോകുമ്പോഴും ബലവാനായ ബലപ്പെടുത്തുന്ന ബലവാൻ കൂടെയുണ്ടെന്നുള്ള ബോധ്യം അവരിൽ ഉറപ്പിക്കണമേ. രോഗം പോലും അനുഗ്രഹമെന്ന് ചിന്തിക്കത്തക്കവണ്ണം അങ്ങയുടെ സാന്നിധ്യം അവരെ ബലപ്പെടുത്തി സന്തോഷിപ്പിക്കുകയും ചെയ്യണമേ. വേദനയും അസ്വസ്ഥതകളും ഒക്കെ വരുമ്പോഴും ഭയം ഹൃദയത്തിൽ ശക്തമായി അലയടിക്കുമ്പോഴും ഞങ്ങൾ എത്ര വൈദ്യന്മാരെ സഹായിച്ചാലും എത്ര ഔഷധങ്ങൾ പ്രവഹിച്ചാലും ഈ ലോകത്തിൽ ആരെയൊക്കെ കണ്ടാലും ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റമൊന്നും ഉണ്ടാവില്ല. ഞങ്ങളെ സന്തോഷിപ്പിക്കാൻ കഴിയുന്നത് അങ്ങേക്ക് മാത്രമേ ഉള്ളൂ. ദൈവമേ, രോഗത്തിൽ കൂടി പ്രയാസത്തിൽ കൂടി കടന്നു വന്ന മക്കളെയൊക്കെ അങ്ങയുടെ മുഖം കാണിക്കണമേ. ബാഹ്യ നയനങ്ങളുടെ ചാന്തുരുകണ്ണികളെ തുറക്കുമ്പോൾ ആശ്വാസദായകനായ പരിശുദ്ധാത്മാവിന്റെ നൽവരങ്ങളെ കണ്ടെത്തുവാൻ തന്നെ മക്കളെ അവിടുന്ന് സഹായിക്കണമേ. അവിടുന്ന് തുടരണമേ. ആ സ്പർശനം രോഗത്തെപ്പറ്റിയും മറ്റ് നഷ്ടങ്ങളെപ്പറ്റിയുള്ള ആദ്യ വ്യാകുലത ഒക്കെ മാറ്റി ധൈര്യവും വിശ്വാസവും പകരുന്നതായിരിക്കണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വഴിതെറ്റിപ്പോയ ഒരുപാട് കുഞ്ഞുങ്ങളുണ്ടല്ലോ ദൈവമേ. മദ്യപാനവും മയക്കുമരുന്നും മറ്റ് മോറൽ ലൈഫിൽ കൂടി കടന്നു പോകുന്ന മക്കളെയൊക്കെ അവിടെ തിരിച്ചു കൊണ്ടുവരണമേ. ദൈവം, ഞങ്ങളെയൊക്കെ അവിടെ നടത്തണമേ. ഞങ്ങളൊന്നും നല്ലവരല്ലെന്ന് ഞങ്ങൾക്കറിയാം. ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ എപ്പോഴും പിശാചുരുക്കുന്ന കണികളോട് യുദ്ധം ചെയ്ത് മല്ലിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഞങ്ങൾക്ക് അവിടുന്ന് കൂട്ടായിരിക്കണമേ. ഒരിക്കലും പാപത്തെ പ്രണയിക്കാൻ ഞങ്ങളെ ഇടയാക്കരുതേ. പാപത്തെ വെറുക്കുവാനും അങ്ങേ ഇഷ്ടപ്പെടുവാനും ഞങ്ങളുടെ ഹൃദയങ്ങളെ ഒരുക്കണമേ. കുടുംബജീവിതം നയിക്കുന്ന മക്കളെ ഓർക്കുന്നു. കുടുംബത്തിൽ പല അസ്വസ്ഥതകളിൽ കൂടി കടന്നു പോകുന്ന പ്രിയപ്പെട്ടവരെ ഓർക്കുന്നു. വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുന്ന മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വാർദ്ധക്യത്തിലിരിക്കുന്നവരെ ഓർക്കുന്നു. കുഞ്ഞുങ്ങളില്ലാതെ പ്രയാസപ്പെട്ട ദമ്പതികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ സഭയും സഭയെ നയിക്കുന്ന പരിശുദ്ധ ബാബാ തിരുമേനിയും എല്ലാ തിരുമേനിമാരെയും, പ്രത്യേകിച്ച് ഭദ്രാസനത്തെ നയിക്കുന്ന അഭിയുന്ന തിരുമേനിയൊക്കെ ഓർക്കുന്നു. ബലപ്പെടുത്തണമേ, ശക്തീകരിക്കണമേ. സഭയും സഭയിലെ എല്ലാ വിശ്വാസികളെയും സഭയുടെ എല്ലാ ആത്മിക സംഘടനയും അതിലൊക്കെ പ്രവർത്തിക്കുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ ദേശത്തെ മാതൃദേശത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. തീവ്രവാദം മൂലം പീഡിപ്പിക്കപ്പെടുന്ന ആളുകളെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, യുദ്ധങ്ങളും യുദ്ധത്തുറികളും ഒക്കെ ശക്തമായി ലോകത്തിന് വിപത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ അവരുടെയൊക്കെ ഉള്ളിൽ ദൈവാത്മാവിനെ വളർത്തിയെടുത്ത് സ്നേഹത്തിന്റെ ആത്മാവിനെ വരെ നയിക്കണമേ. ഈ ലോകം മുഴുവനും ക്രിസ്തുവിന്റെ പാദാര ബിംബങ്ങളെ വണങ്ങുന്ന ജനതയായിട്ട് ഇതിനെ രൂപാന്തരപ്പെടുത്തണമേ. ദൈവം അവിടുന്ന് ഈ ലോകത്തെ ഭരിച്ചാൽ ഈ ലോകം സ്നേഹത്തിൽ നിൽക്കാൻ ഞങ്ങൾക്കറിയാം. ആ സ്നേഹമെല്ലാം രൂപപ്പെടുവാൻ തക്കവണ്ണം അങ്ങ് ലോകത്തിൽ ഇറങ്ങി എല്ലാവരെയും ശക്തിപ്പെടുത്തണമേ. ഒരിക്കൽ കൂടി ഞങ്ങൾ എല്ലാവരെയും പ്രത്യേകിച്ച് പ്രാർത്ഥന കൂട്ടായ്മ രൂപ സമർപ്പിക്കുന്നു, നയിക്കണമേ. ഈ ദിനങ്ങളിലൊക്കെ നടക്കാൻ പോകുന്ന പരിശുദ്ധാത്മാവിന്റെ ശുശ്രൂഷകളൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ നല്ല ബോധത്തോടെ അനുഭവിച്ചറിയത്തക്കവണ്ണം ആരാധനയിൽ അങ്ങയുടെ സാന്നിധ്യം കൂടി ഉണ്ടാകുകയും അത് അനുഭവിക്കത്തക്കവണ്ണം ഞങ്ങളെ വിശദീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങൾ പരേതരായി ഓർത്ത് പ്രാർത്ഥിച്ച വൈദികരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മറ്റാളുകളെയൊക്കെ ഞങ്ങൾ ഓർത്തു അവരെയൊക്കെ ആത്മഹത്യ ശാന്തി നൽകണമേ. ഈ ലോകത്തിൽ വന്നായി കുറവുകളൊക്കെ അവർ ക്ഷമിക്കണമേ. ഞങ്ങൾ നിനക്കുന്നതിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും എന്നോ നാൾ സ്തുതി സ്തോത്രം അർപ്പിക്കുവാനായിട്ട് തന്നെ.
ദാവാൻ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനാം പുത്രന്റെ കൃപയും പരിശുദ്ധരുടെ സംബന്ധവും സഹവാസവും നാം എല്ലാവരുടെ മേലും വൃത്തിയേകാൽ നാം എന്ന് ഓർത്ത് പ്രാർത്ഥിച്ചിട്ടുള്ള എല്ലാ ആവശ്യങ്ങളോടും വ്യക്തികളോടും ഈ പ്രാർത്ഥനയെ സംബന്ധിച്ചിട്ടുള്ള എല്ലാ കുടുംബങ്ങളോടും വ്യക്തികളോടും നമ്മുടെ പരിശുദ്ധ സഭയോടും പരിശുദ്ധ സഭയെ നയിക്കുന്ന എല്ലാ പിതാക്കന്മാരോടുകൂടിയും നമ്മുടെ എല്ലാ ആത്മീയ പ്രവർത്തനങ്ങളോടുകൂടിയും പ്രത്യേകം നമ്മുടെ ഭദ്രാശ്രമത്തിൽ നേതൃത്വം നൽകുന്ന നമ്മുടെ തിരുമേനോടുകൂടിയും ഭദ്രാശ്രമത്തിലെ എല്ലാ പ്രവർത്തനങ്ങളോടുകൂടിയും നടക്കാനും വരുന്ന ഫാമിലി കോൺഫറൻസിന്റെ എല്ലാ വിജയത്തിനു വേണ്ടിയും ഇപ്പോഴും എപ്പോഴും നേക്കൊണ്ടായിരിക്കുമാറാകട്ടെ.
അനുഗ്രഹീതമായ ശുശ്രൂഷ സംബന്ധിച്ച് എല്ലാവരോടും സ്നേഹവും നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് അപ്പിയന്റെ തിരുമനസ്സുകൊണ്ട് തിരുമേനിക്ക് തിരക്കായതുകൊണ്ട് ജോയിൻ ചെയ്തിട്ട് തിരുമേനി പുറത്തോട്ടിറങ്ങിയെങ്കിലും തിരുമേനിയുടെ തിരക്കനടക്കം തിരുമേനി ഈ ശുശ്രൂഷയിൽ സാന്നിധ്യം വേണ്ടി നിറച്ചു സ്നേഹം അറിയിക്കുന്നു. അതുപോലെ തിരക്കനടക്കം നമ്മുടെ മനസ്സിനെ ചിന്തിപ്പിക്കുന്ന ഒരു ആശയം പകർന്ന് നമ്മളെ ധന്യമാക്കിയ പ്രിയപ്പെട്ട ജോബിയച്ചോടുള്ള സ്നേഹം ഈ പ്രാർത്ഥനാ കൂട്ടായ്മയ്ക്ക് വേണ്ടി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ നേതൃത്വം നൽകുന്ന പ്രിയപ്പെട്ട മാമനച്ചൻ വി സി വർഗീസ് അച്ഛൻ ഐസക് യുറായ അച്ഛൻ ഉണ്ടെന്ന് വിചാരിച്ചു, പക്ഷെ പിന്നീടായ പുറത്ത് അച്ഛൻ നാട്ടിൽ പോയെന്നുള്ളത്. അച്ഛന്റെ യാത്രയിലൊക്കെ കൃത്യം പ്രാർത്ഥിക്കുക, അച്ഛൻ ഉടനെ തിരിച്ചു വരും ആവശ്യത്തിന് പോയതാണ്. അച്ഛനെ പ്രത്യേകമായിട്ട് ഓർക്കുന്നു. മന്ദിര സക്കറിയ റമ്പാച്ചൻ, മന്ദിര ബാലച്ചൻ എല്ലാവരോടും ഒരിക്കൽ കൂടി സ്നേഹം അറിയിക്കുന്നു. ഇവിടെ പള്ളിയിൽ കടന്നുകൊണ്ടിരിക്കുന്ന സ്നേഹിതരുൾപ്പെടെ വിവിധ സ്ഥലങ്ങളായിരുന്നു സംബന്ധിക്കുന്ന എല്ലാവരെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അതുപോലെ ബൈബിൾ വായിച്ച കുഞ്ഞമാമ, എന്റെ ചുമതലയുള്ള പ്രിയപ്പെട്ട മനോജ്, അല്പമേ അധികമായോ സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യുന്ന എല്ലാവരെയും പ്രത്യേകിച്ച് ഉറക്കുകയും ദൈവകരങ്ങളിൽ സമർപ്പിക്കുകയും ചെയ്യുന്നു. എല്ലാവർക്കും വളരെ അനുഗ്രഹീതമായ പെന്തക്കോസ്തയുടെ ശുശ്രൂഷ ആശംസിക്കുന്നു. എല്ലാവരും ദൈവാത്മാവിൽ വളരാൻ ദൈവം എല്ലാ കൃപകളെ ചുരുങ്ങേറട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എല്ലാവരും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.